കുലീനനായ ബ്രഹ്മചാരി. നിർഭാഗ്യവാനായ വരൻ കടന്നുവരുന്ന ഉന്നത വൃത്തങ്ങളിൽ ലോർഡ് സെന്റ് സൈമൺ വിവാഹവും അതിന്റെ കൗതുകകരമായ അന്ത്യവും വളരെക്കാലമായി താൽപ്പര്യമുള്ള വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. പുതിയ അഴിമതികൾ അതിനെ മറികടന്നിരിക്കുന്നു. കൂടാതെ അവരുടെ കൂടുതൽ പ്യൂൺ വിശദാംശങ്ങൾ ഈ നാലു വർഷം പഴക്കമുള്ള നാടകത്തിൽ നിന്നുള്ള ഗോസിപ്പുകളെ അകറ്റി. എന്നിരുന്നാലും മുഴുവൻ വസ്തുതകളും പൊതുജനങ്ങൾക്ക് ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും എന്റെ സുഹൃത്ത് ഷെർലക് ഹോംസിന് ഈ കാര്യം വ്യക്തമാക്കുന്നതിൽ ഗണ്യമായ പങ്കുവഹിച്ചതിനാലും ഈ ശ്രദ്ധേയമായ എപ്പിസോഡിന്റെ ഒരു ചെറിയ രേഖാചിത്രം കൂടാതെ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പും പൂർണ്ണമാകില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ സ്വന്തം വിവാഹത്തിന് ഏതാനും ആഴ്ചകൾക്കു മുമ്പ് ബേക്കർ സ്ട്രീറ്റിൽ ഹോംസുമായി ഞാൻ മുറികൾ പങ്കിടുന്ന ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞുള്ള നടത്തത്തിനു ശേഷം അദ്ദേഹം വീട്ടിലെത്തിയത് മേശപ്പുറത്ത് ഒരു കത്ത് അവനെ കാത്തിരിക്കുന്നത് കണ്ടു. കാലാവസ്ഥ പെട്ടെന്ന് മഴയായി മാറിയതിനാൽ ഞാൻ ദിവസം മുഴുവൻ വീടിനുള്ളിൽ തന്നെയായിരുന്നു. ശക്തമായ ശരത്കാല കാറ്റും എന്റെ അഫ്ഗാൻ പ്രചാരണത്തിന്റെ ഒരു അവശിഷ്ടമായി ഞാൻ കൊണ്ടുവന്ന ജീസൽ വെടിയുണ്ടയും മങ്ങിയ സ്ഥിരതയോടെ സ്പന്ദിച്ചു. എന്റെ ശരീരം ഒരു ഈസി ചെയറിലും കാലുകൾ മറ്റൊന്നിനു മുകളിലുമായി, പത്രങ്ങളുടെ ഒരു മേഘം എന്നെ ചുറ്റിപ്പിടിച്ചു. ഒടുവിൽ ആ ദിവസത്തെ വാർത്തകളിൽ പൂരിതമായി ഞാൻ അവയെല്ലാം മാറ്റിവെച്ച് ഉദാസീനനായി കിടന്നു. മേശപ്പുറത്തുള്ള കവറിലെ വലിയ ചിഹ്നവും മോണോഗ്രാമും നോക്കി എന്റെ സുഹൃത്തിന്റെ മാന്യനായ ലേഖകൻ ആരാണെന്ന് അലസമായി ചിന്തിച്ചു. ഇതാ വളരെ ഫാഷനബിളായ ഒരു ലേഖനം, അദ്ദേഹം അകത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പ്രഭാത കത്തുകൾ എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരു മീൻ വ്യാപാരിയിൽ നിന്നും ഒരു വേലിയേറ്റക്കാരനിൽ നിന്നുമായിരുന്നു. അതെ, എന്റെ കത്തിടപാടുകൾക്ക് തീർച്ചയായും വൈവിധ്യത്തിന്റെ ആകർഷണീയതയുണ്ട്, അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എളിമയുള്ളവർ സാധാരണയായി കൂടുതൽ രസകരമായിരിക്കും. ഒരു മനുഷ്യനെ ബോറടിപ്പിക്കാനോ കള്ളം പറയാനോ ആവശ്യപ്പെടുന്ന ആ സ്വാഗതാർഹമല്ലാത്ത സാമൂഹിക സമൻസുകളിൽ ഒന്നായി ഇത് കാണപ്പെടുന്നു. അദ്ദേഹം സീൽ പൊട്ടിച്ച് ഉള്ളടക്കത്തിലേക്ക് കണ്ണോടിച്ചു. ഓ വരൂ, എല്ലാത്തിനുമുപരി അത് താൽപ്പര്യമുള്ള ഒന്നാണെന്ന് തെളിഞ്ഞേക്കാം. അപ്പോൾ സാമൂഹികമല്ല, ഇല്ല, തികച്ചും പ്രൊഫഷണലാണ്. ഒരു മാന്യനായ ക്ലയന്റിൽ നിന്ന്, ഇംഗ്ലണ്ടിലെ ഏറ്റവും ഉയർന്നവരിൽ ഒരാൾ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. വാട്സൺ, ഒരു ഭാവഭേദവുമില്ലാതെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരുന്നു, എന്റെ ക്ലയന്റിന്റെ അവസ്ഥ അദ്ദേഹത്തിന്റെ കേസിന്റെ താൽപ്പര്യത്തേക്കാൾ എനിക്ക് പ്രധാനമല്ല. എന്നിരുന്നാലും ഈ പുതിയ അന്വേഷണത്തിൽ അതും ആവശ്യമില്ലായിരിക്കാം. നിങ്ങൾ വളരെക്കാലമായി പത്രങ്ങൾ ഉത്സാഹത്തോടെ വായിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ തോന്നുന്നു. മൂലയിലുള്ള ഒരു വലിയ കെട്ടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ പരുഷമായി പറഞ്ഞു. എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. ഭാഗ്യവശാൽ നിങ്ങൾക്ക് എന്നെ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും. കുറ്റകൃത്യ വാർത്തകളും വേദനാജനകമായ കോളവും ഒഴികെ ഞാനൊന്നും വായിച്ചിട്ടില്ല. രണ്ടാമത്തേത് എപ്പോഴും പ്രബോധനാത്മകമാണ്. എന്നാൽ നിങ്ങൾ സമീപകാല സംഭവങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോർഡ് സെന്റ് സൈമണിനെയും അദ്ദേഹത്തിന്റെ വിവാഹത്തെയും കുറിച്ച് വായിച്ചിരിക്കണം. അതെ, വളരെ താൽപ്പര്യത്തോടെ. അത് ശരിയാണ്, എന്റെ കയ്യിലുള്ള കത്ത് ലോർഡ് സെന്റ് സൈമണിന്റേതാണ്. ഞാനത് നിങ്ങൾക്ക് വായിച്ചു തരാം. പകരം നിങ്ങൾ ഈ പേപ്പറുകൾ മറിച്ചിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതെല്ലാം എനിക്കറിയിക്കണം. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: എന്റെ പ്രിയപ്പെട്ട മിസ്റ്റർ ഷെർലക് ഹോംസ്, നിങ്ങളുടെ വിധിന്യായത്തിലും വിവേചനാധികാരത്തിലും എനിക്ക് പൂർണ്ണമായി ആശ്രയിക്കാമെന്ന് ലോർഡ് ബാക്ക് വാട്ടർ എന്നോട് പറയുന്നു. അതിനാൽ എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്ന വളരെ വേദനാജനകമായ സംഭവത്തെക്കുറിച്ച് നിങ്ങളെ വിളിക്കാനും നിങ്ങളോട് കൂടിയാലോചിക്കാനും ഞാൻ തീരുമാനിച്ചു. സ്കോട്ട്ലൻഡ് യാർഡിലെ മിസ്റ്റർ എൽസ്ട്രാഡ് ഇതിനകം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സഹകരണത്തിന് ഒരു എതിർപ്പും കാണുന്നില്ല എന്നും അത് എന്തെങ്കിലും സഹായകരമാകുമെന്ന് അദ്ദേഹം കരുതുന്നുവെന്നും അദ്ദേഹം എനിക്ക് ഉറപ്പു നൽകുന്നു. ഉച്ചകഴിഞ്ഞ് പുലർച്ചെ 4 മണിക്ക് ഞാൻ വിളിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിവാഹനിശ്ചയമുണ്ടെങ്കിൽ ഇത് പരമപ്രധാനമായ ഒരു കാര്യമായതിനാൽ നിങ്ങൾ അത് മാറ്റിവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിശ്വസ്തതയോടെ, റോബർട്ട് സെന്റ് സൈമൺ. ഗ്രോവണർ മാൻഷൻസിൽ നിന്നുള്ളതാണ് ഇത്. ഒരു ക്വിൽ പേനകൊണ്ട് എഴുതിയതാണ്. പ്രഭുവായ പ്രഭുവിന് തന്റെ വലത് ചെറുവിരലിന്റെ പുറംഭാഗത്ത് മഷി പുരട്ടാനുള്ള ദൗർഭാഗ്യം സംഭവിച്ചു, ലേഖനം മടക്കിവെച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. അദ്ദേഹം പുലർച്ചെ 4 മണി പറയുന്നു. ഇപ്പോൾ 3 മണിയായി. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇവിടെ എത്തും. അപ്പോൾ നിങ്ങളുടെ സഹായത്തോടെ വിഷയം വ്യക്തമാക്കാൻ എനിക്ക് സമയമുണ്ട്. ആ പേപ്പറുകൾ മറിച്ചിട്ട് സമയക്രമത്തിൽ എക്സ്ട്രാക്റ്റുകൾ ക്രമീകരിക്കുക. ഞങ്ങളുടെ ക്ലയന്റ് ആരാണെന്ന് ഞാൻ നോക്കുന്നു. മാൻഡൽപീസിനടുത്തുള്ള ഒരു റഫറൻസ് പുസ്തകങ്ങളുടെ വരിയിൽ നിന്ന് അദ്ദേഹം ചുവന്ന നിറത്തിലുള്ള ഒരു വാല്യം എടുത്തു. ഇതാ, അദ്ദേഹം ഇരുന്ന് മുട്ടുകുത്തി വിരിച്ചുകൊണ്ട് പറഞ്ഞു. ബാൽമോറൽ എച്ച് ഡ്യൂക്കിന്റെ രണ്ടാമത്തെ മകൻ റോബർട്ട് വാൽസിംഗ്ഹാം ഡെവരെ സെന്റ് സൈമൺ, 1846 ൽ ജനിച്ച ഒരു ഫെസ് സേബിളിന് മുകളിൽ അസൂർ മൂന്ന് കാൽറോപ്പുകൾ ഇൻ ചീപ്പ് ആയി ആയുധം ധരിക്കുന്നു. അദ്ദേഹത്തിന് 41 വയസ്സ് പ്രായമുണ്ട്. വിവാഹത്തിന് പക്വതയുണ്ട്. അവസാന ഭരണത്തിൽ കോളനികളുടെ സെക്രട്ടറിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു കാലത്ത് വിദേശകാര്യ സെക്രട്ടറിയായിരുന്നു. അവർക്ക് പ്ലാന്റാജിനേറ്റ് രക്തം പാരമ്പര്യമായി ലഭിച്ചു. ഡാഫ് വശത്ത് നേരിട്ടുള്ള വംശാവലിയും ട്യൂഡറും വഴി. ഹാ, ശരി, ഇതിലെല്ലാം വളരെ പ്രബോധനാത്മകമായ ഒന്നും തന്നെയില്ല. വാട്സൺ, കൂടുതൽ ഉറച്ച എന്തെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കണമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് വേണ്ടത് കണ്ടെത്തുന്നതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടില്ല, ഞാൻ പറഞ്ഞു. കാരണം വസ്തുതകൾ വളരെ സമീപകാലത്താണ്. ഈ കാര്യം എന്നെ ശ്രദ്ധേയമായി തോന്നി. എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിൽ ഒരു അന്വേഷണമുണ്ടെന്നും മറ്റ് കാര്യങ്ങളുടെ കടന്നുകയറ്റം നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും എനിക്കറിയാമായിരുന്നതിനാൽ അവ നിങ്ങളോട് പരാമർശിക്കാൻ ഞാൻ ഭയപ്പെട്ടു. ഓ, ഗ്രോവണർ സ്ക്വയർ ഫർണിച്ചർ വാനിന്റെ ചെറിയ പ്രശ്നമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഇപ്പോൾ വളരെ വ്യക്തമാണ്. എന്നിരുന്നാലും ആദ്യത്തേതിൽ നിന്ന് അത് വ്യക്തമായിരുന്നു. നിങ്ങളുടെ പത്ര തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ എനിക്ക് തരൂ. എനിക്ക് കണ്ടെത്താൻ കഴിയുന്ന ആദ്യ അറിയിപ്പ് ഇതാ. ഇത് മോർണിംഗ് പോസ്റ്റിന്റെ സ്വകാര്യ കോളത്തിലാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ കാണുന്നതുപോലെ തീയതിയാണ്. ബാൽമോറൽ ഡ്യൂക്കിന്റെ രണ്ടാമത്തെ മകൻ റോബർട്ട് സെന്റ് സൈമണിനും കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ഇസ്ക്വയറിലെ അലവിഷാസ് ഡോറിന്റെ ഏക മകൾ മിസ് ഹാരി ഡോറനും തമ്മിൽ ഒരു വിവാഹം ക്രമീകരിച്ചു. കിംവദന്തി ശരിയാണെങ്കിൽ വളരെ വേഗം നടക്കും. യുഎസ്എയിലെ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ അലവിഷാസ് ഡോറന്റെ ഏക മകൾ മിസ് ഹാരി ഡോറനും തമ്മിൽ, അതായത് ഡബിൾ ക്വോട്ട് എല്ലാം. ടൂർ ഹോംസ് തന്റെ നീണ്ട നേർത്ത കാലുകൾ തീയിലേക്ക് നീട്ടിക്കൊണ്ട് അഭിപ്രായപ്പെട്ടു. അതേ ആഴ്ചയിലെ ഒരു സൊസൈറ്റി പത്രത്തിൽ ഇത് കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു ഖണ്ഡിക ഉണ്ടായിരുന്നു. ആഹ്, ഇതാ, വിവാഹവിപണിയിൽ സംരക്ഷണത്തിനായുള്ള ഒരു ആഹ്വാനം ഉടനുണ്ടാകും. കാരണം ഇപ്പോഴത്തെ സ്വതന്ത്ര വ്യാപാര തത്വം നമ്മുടെ ഗാർഹിക ഉൽപ്പന്നത്തിനെതിരെ ശക്തമായി വാദിക്കുന്നതായി തോന്നുന്നു. ഗ്രേറ്റ് ബ്രിട്ടനിലെ കുലീന ഭവനങ്ങളുടെ മാനേജ്മെന്റ് ഒന്നൊന്നായി അറ്റ്ലാന്റിക് കടന്നുള്ള നമ്മുടെ സുന്ദരികളായ കസിൻസിന്റെ കൈകളിലേക്ക് കൈമാറുകയാണ്. ഈ ആകർഷകമായ ആക്രമണകാരികൾ വഹിച്ച സമ്മാനങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പ്രധാന കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുണ്ട്. 20 വർഷത്തിലേറെയായി ചെറിയ ദൈവത്തിന്റെ അമ്പുകൾക്കെതിരെ സ്വയം തെളിയിച്ച ലോർഡ് സെന്റ് സൈമൺ കാലിഫോർണിയൻ കോടീശ്വരന്റെ ആകർഷകമായ മകളായ മിസ് ഹാരി ഡോറനുമായുള്ള തന്റെ വിവാഹത്തിലേക്ക് അടുക്കുന്നതായി ഇപ്പോൾ തീർച്ചയായും പ്രഖ്യാപിച്ചു. വെസ്റ്റ്ബറി ഹൌസ് ആഘോഷങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആകർഷിച്ച മിസ് ഡോറൻ ഏക മകളാണ്. അവരുടെ ഡയറി 6 അക്കങ്ങൾക്ക് മുകളിലായി ഭാവിയിലേക്കുള്ള പ്രതീക്ഷകളോടെ പ്രദർശിപ്പിച്ചിരിക്കുമെന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ ചിത്രങ്ങൾ. ലോർഡ് സെന്റ് സൈമണിന് ബിർച്ച്മോറിലെ ചെറിയ എസ്റ്റേറ്റ് ഒഴികെ സ്വന്തമായി മറ്റൊരു സ്വത്തുമില്ലാത്തതിനാൽ ഒരു റിപ്പബ്ലിക്കൻ വനിതയിൽ നിന്ന് ബ്രിട്ടീഷ് പദവിയിലേക്ക് എളുപ്പത്തിലും സാധാരണമായും മാറാൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു സഖ്യം കാലിഫോർണിയക്കാർക്ക് മാത്രമല്ല നേട്ടമുണ്ടാക്കുന്നതെന്ന് വ്യക്തമാണ്. മറ്റെന്തെങ്കിലും? ഹോംസ് കോട്ടുവായിരുന്നു ചോദിച്ചു. ഓ അതെ, ധാരാളം. പിന്നെ രാവിലെ പോസ്റ്റിൽ മറ്റൊരു കുറിപ്പുണ്ട്. വിവാഹം തികച്ചും ശാന്തമായ ഒന്നായിരിക്കുമെന്നും സെന്റ് ജോർജ് ഹാനോവർ സ്ക്വയറിലായിരിക്കുമെന്നും അര ഡസൻ അടുത്ത സുഹൃത്തുക്കളെ മാത്രമേ ക്ഷണിക്കൂ എന്നും പാർട്ടി ലങ്കാസ്റ്റർ ഗേറ്റിലെ ഫർണിഷ് ചെയ്ത വീട്ടിലേക്ക് മടങ്ങുമെന്നും അത് മിസ്റ്റർ അലവിഷാസ് ഡോറിന് ഏറ്റെടുത്തിട്ടുണ്ടെന്നും. രണ്ട് ദിവസത്തിനു ശേഷം, അതായത് കഴിഞ്ഞ ബുധനാഴ്ച, വിവാഹം നടന്നതായും പീറ്റേഴ്സ് ഫീൽഡിനടുത്തുള്ള ലോർഡ് ബാക്ക്വാർട്ടിന്റെ വീട്ടിൽ ഹണിമൂൺ കടന്നുപോകുമെന്നും ഒരു കർട്ടൻ പ്രഖ്യാപനം വരുന്നു. വധുവിന്റെ തിരോധാനത്തിന് മുമ്പ് പ്രത്യക്ഷപ്പെടുന്ന എല്ലാ അറിയിപ്പുകളും ഇവയാണ്. എന്തിനു മുമ്പ്? ഹോംസ് ഒരു ഞെട്ടലോടെ ചോദിച്ചു. സ്ത്രീയുടെ അപ്രത്യക്ഷത, പിന്നെ അവൾ എപ്പോഴാണ് അപ്രത്യക്ഷയായത്? വിവാഹ പ്രഭാതഭക്ഷണത്തിൽ. തീർച്ചയായും ഇത് അത് വാഗ്ദാനം ചെയ്തതിലും രസകരമാണ്. വാസ്തവത്തിൽ വളരെ നാടകീയമാണ്. അതെ, അത് സാധാരണയിൽ നിന്ന് അല്പം വ്യത്യസ്തമായി എനിക്ക് തോന്നി. ചടങ്ങിനു മുമ്പും ഇടയ്ക്കിടെ ഹണിമൂണിലും അവ അപ്രത്യക്ഷമാകാറുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് എനിക്കൊന്നും ഓർമ്മിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്കൂ, വിശദാംശങ്ങൾ എനിക്കറിയിക്കട്ടെ. അവ വളരെ അപൂർണമാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഒരുപക്ഷേ നമുക്ക് അവ കുറച്ചുകൂടി കുറയ്ക്കാം. അവ അങ്ങനെയാണെങ്കിൽ, ഇന്നലത്തെ ഒരു പ്രഭാത പത്രത്തിലെ ഒരൊറ്റ ലേഖനത്തിൽ അവ വിവരിച്ചിരിക്കുന്നു. അത് ഞാൻ നിങ്ങൾക്ക് വായിക്കും. ഒരു ഫാഷനബിൾ വിവാഹത്തിലെ ഒറ്റ സംഭവമാണിത്. ലോർഡ് റോബർട്ട്സൺ സൈമണിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്ന വിചിത്രവും വേദനാജനകവുമായ സംഭവങ്ങളാൽ അദ്ദേഹത്തിന്റെ കുടുംബം ഏറ്റവും വലിയ അസ്വസ്ഥതയിലേക്ക് തള്ളിവിടപ്പെട്ടു. ഇന്നലെ പത്രങ്ങളിൽ പ്രഖ്യാപിച്ചതുപോലെ ചടങ്ങ് കഴിഞ്ഞ ദിവസം രാവിലെ നടന്നു. പക്ഷേ ഇപ്പോഴാണ് നിരന്തരം പ്രചരിച്ചിരുന്ന വിചിത്രമായ കിംവദന്തികൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. സുഹൃത്തുക്കൾ ഇക്കാര്യം മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടും ഇപ്പോൾ വളരെയധികം പൊതുജനശ്രദ്ധ ആകർഷിക്കപ്പെട്ടതിനാൽ സംഭാഷണത്തിനുള്ള ഒരു പൊതുവിഷയത്തെ അവഗണിക്കുന്നതിലൂടെ ഒരു നല്ല ലക്ഷ്യവും നിറവേറ്റാൻ കഴിയില്ല. സെന്റ് ലൂയിസിൽ നടന്ന ചടങ്ങ്. ജോർജിന്റെ ഹാനോവർ സ്ക്വയർ വളരെ നിശബ്ദമായിരുന്നു. വധുവിന്റെ പിതാവ് മിസ്റ്റർ അലാവിഷിയസ് ഡോറൻ, ബാൽമോറലിലെ ഡച്ചസ്, ലോർഡ് ബാക്ക് വാട്ടർ, ലോർഡ് യൂസ്റ്റേസ്, ലേഡി ക്ലാരിസ്, വരന്റെ ഇളയ സഹോദരനും സഹോദരിയുമായ സൈമൺ, ലേഡി അലീസിയ വിദിങ്ടൺ എന്നിവർ ഒഴികെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് മുഴുവൻ സംഘവും ലങ്കാസ്റ്റർ ഗേറ്റിലെ മിസ്റ്റർ അലവിഷാസ് ഡോറന്റെ വീട്ടിലേക്ക് പോയി അവിടെ പ്രഭാതഭക്ഷണം തയ്യാറാക്കിയിരുന്നു. ലോർഡ് സെന്റ് സൈമണിൽ തനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടെന്ന് ആരോപിച്ച് വധുവിന്റെ പാർട്ടിക്ക് ശേഷം വീട്ടിലേക്ക് ബലപ്രയോഗത്തിലൂടെ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീ പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതായി തോന്നുന്നു. വേദനാജനകവും നീണ്ടതുമായ ഒരു രംഗത്തിനുശേഷം മാത്രമാണ് ബട്ട്ലറും ഫുഡുമാനും അവളെ പുറത്താക്കിയത്. ഈ അസുഖകരമായ തടസ്സത്തിനു മുമ്പ് ഭാഗ്യവശാൽ വീട്ടിൽ പ്രവേശിച്ച വധു ബാക്കിയുള്ളവരോടൊപ്പം പ്രഭാതഭക്ഷണത്തിന് ഇരുന്നു. പെട്ടെന്നുള്ള അസുഖത്തെക്കുറിച്ച് അവൾ പരാതിപ്പെടുകയും അവളുടെ മുറിയിലേക്ക് മടങ്ങുകയും ചെയ്തപ്പോൾ അവളുടെ നീണ്ട അഭാവം ചില അഭിപ്രായങ്ങൾ ഉണ്ടാക്കി. അവളുടെ പിതാവ് അവളെ പിന്തുടർന്നു. പക്ഷേ അവളുടെ വേലക്കാരിയിൽ നിന്ന് അവൾ അവളുടെ മുറിയിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് വേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി. ഉടനെ ഒരു ഓൾസ്റ്ററും ബോണറ്റും എടുത്ത് പാസേജിലേക്ക് തിടുക്കത്തിലിറങ്ങി. ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇങ്ങനെ വസ്ത്രം ധരിച്ച് ഇറങ്ങുന്നത് കണ്ടതായി ഒരു കാൽനടക്കാരൻ പ്രഖ്യാപിച്ചു. പക്ഷേ അത് തന്റെ യജമാനത്തിയാണെന്ന് സമ്മതിക്കാൻ വിസമ്മതിച്ചു. അവൾ കൂട്ടത്തിലുണ്ടെന്ന് വിശ്വസിച്ചു. തന്റെ മകൾ അപ്രത്യക്ഷയായെന്ന് ഉറപ്പായപ്പോൾ ശ്രീ അലവിഷാസ് ഡോറൻ വരനുമായി ചേർന്ന് ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെടുകയും വളരെ ഊർജ്ജസ്വലമായ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഇത് ഈ വളരെ അപൂർവമായ കാര്യം വേഗത്തിൽ വ്യക്തമാക്കാൻ കാരണമാകും. എന്നിരുന്നാലും ഇന്നലെ രാത്രി വൈകി വരെ കാണാതായ സ്ത്രീ എവിടെയാണെന്ന് ഒന്നും സംഭവിച്ചില്ല. ഈ കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്ന കിംവദന്തികളുണ്ട്. കൂടാതെ വധുവിന്റെ വിചിത്രമായ തിരോധാനത്തിൽ അവൾ ആശങ്കാകുലയായിരിക്കാം എന്ന വിശ്വാസത്തിൽ യഥാർത്ഥ അസ്വസ്ഥതയ്ക്ക് കാരണക്കാരിയായ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തതായി പറയപ്പെടുന്നു. അത്രേയുള്ളൂ. പ്രഭാതപത്രങ്ങളിൽ മറ്റൊരു ചെറിയ കാര്യം മാത്രം, പക്ഷേ അത് ഒരു സൂചനയാണ്. അസ്വസ്ഥതയ്ക്ക് കാരണക്കാരനായ മിസ് ഫ്ലോറ മില്ലറെ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അവൾ മുമ്പ് അല്ലെഗ്രോയിൽ ദാതാവായിരുന്നുവെന്നും കുറച്ചു വർഷങ്ങളായി വരനെ അവൾക്കറിയാമായിരുന്നുവെന്നും. കൂടുതൽ വിശദാംശങ്ങളൊന്നുമില്ല. പൊതുപത്രങ്ങളിൽ വിവരിച്ചിരിക്കുന്നിടത്തോളം മുഴുവൻ കേസും ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ്. വളരെ രസകരമായ ഒരു കേസ് അത് തോന്നുന്നു. ലോകങ്ങൾക്ക് ഞാനത് നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. പക്ഷേ വാട്സൺ, മണിയിൽ ഒരു മോതിരമുണ്ട്. ക്ലോക്ക് 4 മണിക്ക് ശേഷം കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അത് ആരംഭിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ മാന്യമായ ക്ലയന്റാണെന്ന് എനിക്ക് സംശയമില്ല. വാട്സൺ, പോകാൻ സ്വപ്നം കാണരുത്. കാരണം എന്റെ സ്വന്തം ഓർമ്മയ്ക്കായി ഒരു പരിശോധനയാണെങ്കിൽ പോലും ഒരു സാക്ഷിയെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ലോർഡ് റോബർട്ട് സെന്റ് സൈമൺ വാതിൽ തുറന്ന് ഞങ്ങളുടെ പേജ് ബോയ് പ്രഖ്യാപിച്ചു. ഒരു മാന്യൻ മനോഹരമായ സംസ്കൃത മുഖത്തോടെ ഉയർന്ന മൂക്കും വിളറിയതും ഒരുപക്ഷേ വായിൽ എന്തോ ഒരു ദേഷ്യവും ആജ്ഞാപിക്കേണ്ടതും അനുസരിക്കേണ്ടതും മനോഹരമായിരുന്ന ഒരു മനുഷ്യന്റെ സ്ഥിരവും തുറന്നതുമായ കണ്ണുകളോടെ അകത്തേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ പെരുമാറ്റം ചടുലമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ പൊതുവായ രൂപം പ്രായത്തിന്റെ അനാവശ്യമായ ഒരു പ്രതീതി ഉളവാക്കി. കാരണം അദ്ദേഹം അല്പം മുന്നോട്ടു കുനിഞ്ഞിരുന്നു. നടക്കുമ്പോൾ കാൽമുട്ടുകൾ ചെറുതായി വളഞ്ഞിരുന്നു. ചുരുണ്ട വക്കുകളുള്ള തൊപ്പി ഊരിമാറുമ്പോൾ അവന്റെ മുടിയും അരികുകളിൽ നരച്ചിരുന്നു, മുകളിൽ നേർത്തിരുന്നു. വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഉയർന്ന കോളർ, കറുത്ത ഫ്രോക്ക് കോട്ട്, വെളുത്ത അരക്കെട്ട്, മഞ്ഞ കയ്യുറകൾ, പേറ്റന്റ് ലെതർ ഷൂസ്, ഇളം നിറമുള്ള ഗേറ്ററുകൾ എന്നിവ ഉപയോഗിച്ച് അത് വികൃതിയുടെ വക്കിലെത്തി. ഇടത്തുനിന്ന് വലത്തോട്ട് തല തിരിച്ച് വലതു കൈയിൽ സ്വർണ്ണ കണ്ണട പിടിച്ചിരുന്ന ചരട് വീശി അയാൾ പതുക്കെ മുറിയിലേക്ക് നീങ്ങി. ഡബിൾ കോട്ട്. നല്ല ദിവസം, ലോർഡ് സെന്റ് സൈമൺ, ഹോംസ് എഴുന്നേറ്റ് കുമ്പിട്ട് പറഞ്ഞു. പ്രാർത്ഥിക്കൂ, കൊട്ടക്കസേര എടുക്കൂ. ഇത് എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഡോക്ടർ വാട്സൺ. തീയിലേക്ക് അല്പം ഉയരുക, നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. എനിക്ക് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സങ്കൽപ്പിക്കാൻ കഴിയുന്നതുപോലെ മിസ്റ്റർ ഹോംസ് ഞാൻ പെട്ടെന്ന് മുറിവേറ്റിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി സൂക്ഷ്മമായ കേസുകൾ നിങ്ങൾ ഇതിനകം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സർ, അവർ സമൂഹത്തിലെ ഒരേ വിഭാഗത്തിൽ നിന്നുള്ളവരല്ലെന്ന് ഞാൻ കരുതുന്നു. ഇല്ല, ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ ഈ തരത്തിലുള്ള അവസാനത്തെ ക്ലയന്റ് ഒരു രാജാവായിരുന്നു. ഓ, ശരിക്കും? എനിക്കറിയില്ലായിരുന്നു. ഏത് രാജാവിനെയാണ്? സ്കാൻഡിനേവിയയിലെ രാജാവിനെയാണോ? എന്ത്? അയാളുടെ ഭാര്യ നഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് മനസ്സിലാകും, ഹോംസ് ധൈര്യത്തോടെ പറഞ്ഞു. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത അതേ രഹസ്യം തന്നെയാണ് ഞാൻ എന്റെ മറ്റ് ക്ലയന്റുകളുടെയും കാര്യങ്ങളിൽ വ്യാപിപ്പിക്കുന്നത്. തീർച്ചയായും, വളരെ ശരിയാണ്, വളരെ ശരിയാണ്. എനിക്ക് ക്ഷമിക്കണം. എന്റെ സ്വന്തം കാര്യത്തിൽ ഒരു അഭിപ്രായം രൂപീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഏത് വിവരവും ഞാൻ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. നന്ദി. പൊതു രാജകുമാരനിലുള്ളതെല്ലാം ഞാൻ ഇതിനകം പഠിച്ചു. അതിൽ കൂടുതലൊന്നുമില്ല. വധുവിന്റെ തിരോധാനം പോലുള്ള ഈ ലേഖനം എനിക്ക് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. ലോർഡ് സെന്റ് സൈമൺ അതിലേക്ക് നോക്കി. അതെ, അത് പോകുന്നിടത്തോളം ശരിയാണ്. എന്നാൽ ആരെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതിനു മുമ്പ് അതിന് വളരെയധികം അനുബന്ധങ്ങൾ ആവശ്യമാണ്. നിങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് എനിക്ക് എന്റെ വസ്തുതകളിൽ നേരിട്ട് എത്തിച്ചേരാനാകുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായി മിസ് ഹാരി ഡോറിനെ എപ്പോഴാണ് കണ്ടുമുട്ടിയത്? ഒരു വർഷം മുമ്പ് സാൻ ഫ്രാൻസിസ്കോയിൽ. നിങ്ങൾ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതെ. അപ്പോൾ നിങ്ങൾ വിവാഹനിശ്ചയം കഴിഞ്ഞോ? ഇല്ല. പക്ഷേ നിങ്ങൾ ഒരു സൗഹൃദപരമായ നിലപാടിലായിരുന്നു. അവളുടെ സമൂഹം എന്നെ രസിപ്പിച്ചു. ഞാൻ രസിച്ചുവെന്ന് അവൾക്ക് കാണാൻ കഴിഞ്ഞു. അവളുടെ അച്ഛൻ വളരെ ധനികനാണ്. പസഫിക് മലനിരകളിലെ ഏറ്റവും ധനികനാണെന്ന് പറയപ്പെടുന്നു. ഖനനത്തിൽ നിന്ന് അയാൾ എങ്ങനെ പണം സമ്പാദിച്ചു? കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്കൊന്നുമില്ലായിരുന്നു. പിന്നെ അയാൾ സ്വർണം നേടി, അത് നിക്ഷേപിച്ചു, കുതിച്ചുചാട്ടത്തിലൂടെ ഉയർന്നുവന്നു. ഇനി നിങ്ങളുടെ ഭാര്യയുടെ യുവതികളെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം ധാരണ എന്താണ്? പ്രഭു തന്റെ കണ്ണട അല്പം വേഗത്തിൽ വീശി തീയിലേക്ക് നോക്കി. മിസ്റ്റർ ഹോംസ് പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് അവളുടെ അച്ഛൻ ഒരു ധനികനാകുന്നതിനു മുമ്പ് 20 വയസ്സായിരുന്നു. ആ സമയത്ത് അവൾ ഒരു കനി ക്യാമ്പിൽ സ്വതന്ത്രയായി ഒയിട്ടി കാടുകളിലൂടെയോ പർവ്വതങ്ങളിലൂടെയോ അലഞ്ഞു. അതിനാൽ അവളുടെ വിദ്യാഭ്യാസം സ്കൂൾ മാസ്റ്ററിൽ നിന്നല്ല, പ്രകൃതിയിൽ നിന്നാണ് വന്നത്. ഇംഗ്ലണ്ടിൽ നമ്മൾ അതിനെയാണ് ശക്തമായ സ്വഭാവമുള്ള, വന്യവും സ്വതന്ത്രവുമായ, ഒരുതരം പാരമ്പര്യങ്ങളുടെയും തടസ്സങ്ങളില്ലാത്ത ഒരു ടോംബോയെ എന്ന് വിളിക്കുന്നത്. അവൾ ആവേശഭരിതയാണ്, അഗ്നിപർവ്വത സ്വഭാവമുള്ളവളാണ്. അവൾ മനസ്സ് രൂപപ്പെടുത്തുന്നതിൽ വേഗതയുള്ളവളാണെന്നും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിർഭയയാണെന്നും ഞാൻ പറയാൻ പോവുകയായിരുന്നു. മറുവശത്ത്, എനിക്ക് വഹിക്കാൻ അർഹതയുള്ള ആ പേര് ഞാൻ അവൾക്ക് നൽകുമായിരുന്നില്ല. ഒരു കുലീന സ്ത്രീയാകാൻ ഞാൻ അവളോട് പോരാടിയില്ലായിരുന്നെങ്കിൽ അവൾ വീരോചിതമായ ആത്മത്യാഗത്തിന് പ്രാപ്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപമാനകരമായ എന്തെങ്കിലും അവൾക്ക് വെറുപ്പുളവാക്കുന്നതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൈവശം അവളുടെ ഫോട്ടോയുണ്ടോ? ഞാനിത് കൊണ്ടുവന്നു. അവൻ ഒരു ലോക്കറ്റ് തുറന്ന് വളരെ സുന്ദരിയായ ഒരു സ്ത്രീയുടെ പൂർണ്ണമുഖം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതൊരു ഫോട്ടോയല്ല, മറിച്ച് ഒരു ആനക്കൊമ്പ് മിനിയേച്ചറായിരുന്നു. തിളങ്ങുന്ന കറുത്ത മുടിയുടെയും ഇരുണ്ട കണ്ണുകളുടെയും അതിമനോഹരമായ വായയുടെയും പൂർണ്ണരൂപം കലാകാരൻ പുറത്തുകൊണ്ടുവന്നു. ഹോംസ് ദീർഘനേരം അതിലേക്ക് ആത്മാർത്ഥമായി നോക്കി. പിന്നെ അവൻ ലോക്കറ്റടച്ച് അത് ലോർഡ് സെന്റ് സൈമണിന് തിരികെ നൽകി. ആ യുവതി അന്ന് ലണ്ടനിലേക്ക് വന്നു. നിങ്ങൾ നിങ്ങളുടെ പരിചയം പുതുക്കിയോ? അതെ, കഴിഞ്ഞ ലണ്ടൻ സീസണിൽ അവളുടെ അച്ഛൻ അവളെ കൊണ്ടുവന്നു. ഞാൻ അവളെ പലതവണ കണ്ടുമുട്ടി, അവളുമായി വിവാഹനിശ്ചയം നടത്തി. ഇപ്പോൾ അവളെ വിവാഹം കഴിച്ചു. അവൾ ഒരു ഗണ്യമായ ഡയറി, ഒരു സുന്ദരമായ ഡയറി കൊണ്ടുവന്നു. എന്റെ കുടുംബത്തിൽ പതിവിലും കൂടുതലല്ല. തീർച്ചയായും ഇത് നിങ്ങൾക്കു വേണ്ടി തന്നെ തുടരുന്നു, കാരണം വിവാഹം ഒരു മാരകമായ പൂർണ്ണതയാണ്. ഈ വിഷയത്തിൽ ഞാൻ ഒന്നും അന്വേഷിച്ചിട്ടില്ല. സ്വാഭാവികമായും അങ്ങനെയല്ല. വിവാഹത്തിനു മുമ്പുള്ള ദിവസം മിസ് ഡോറിനെ കണ്ടോ? അതെ. അവൾ നല്ല മാനസികാവസ്ഥയിലായിരുന്നോ? ഒരിക്കലും സുഖമായിട്ടില്ല. നമ്മുടെ ഭാവി ജീവിതത്തിൽ എന്തു ചെയ്യണമെന്ന് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായും, അത് വളരെ രസകരമാണ്. വിവാഹത്തിന്റെ രാവിലെ ചടങ്ങ് കഴിയുന്നതുവരെ അവൾ കഴിയുന്നത്ര തിളക്കമുള്ളവളായിരുന്നു. അപ്പോൾ അവളിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾ നിരീക്ഷിച്ചോ? ശരി, സത്യം പറഞ്ഞാൽ അവളുടെ കോപം അല്പം മൂർച്ചയുള്ളതാണെന്ന് ഞാൻ ആദ്യം കണ്ടത് അപ്പോഴാണ്. എന്നിരുന്നാലും സംഭവം വിവരിക്കാൻ വളരെ നിസ്സാരമായിരുന്നു. മാത്രമല്ല, കേസിനെ ഒരു തരത്തിലും ബാധിക്കുകയുമില്ല. അതിനെല്ലാം നമുക്ക് അത് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ, അത് ബാലിശമാണ്. ഞങ്ങൾ വസ്ത്രത്തിലേക്ക് പോകുമ്പോൾ അവൾ തന്റെ പൂച്ചെണ്ട് താഴെയിട്ടു. ആ സമയത്ത് അവൾ മുൻവശത്തെ ബെഞ്ച് കടന്നുപോകുകയായിരുന്നു. അത് ബെഞ്ചിലേക്ക് വീണു. ഒരു നിമിഷം വൈകി. പക്ഷേ ബെഞ്ചിലുണ്ടായിരുന്ന മാന്യൻ അത് വീണ്ടും അവൾക്ക് കൈമാറി. അത് വീഴ്ചയ്ക്ക് ഏറ്റവും മോശമായതായി തോന്നിയില്ല. എന്നിട്ടും ഞാൻ അവളോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ അവൾ പെട്ടെന്ന് എന്നോട് മറുപടി പറഞ്ഞു, ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്രാമധ്യ വണ്ടിയിൽ ഈ നിസ്സാര കാര്യത്തെക്കുറിച്ച് അവൾ അസംബന്ധമായി അസ്വസ്ഥയായി തോന്നി. തീർച്ചയായും നിങ്ങൾ പറയുന്നത് പീഠത്തിൽ ഒരു മാന്യനുണ്ടായിരുന്നു എന്നാണ്. പൊതുജനങ്ങളിൽ ചിലർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഓ, അതെ. പള്ളി തുറന്നിരിക്കുമ്പോൾ അവരെ ഒഴിവാക്കുക അസാധ്യമാണ്. ഈ മാന്യൻ നിങ്ങളുടെ ഭാര്യയുടെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നില്ല. ഇല്ല, ഇല്ല, ഞാൻ അദ്ദേഹത്തെ മാന്യൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ സാധാരണക്കാരനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ രൂപം ഞാൻ വളരെ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞങ്ങൾ കാര്യങ്ങളിൽ നിന്ന് വളരെ അകലെയാണ് അലഞ്ഞുതിരിയുന്നതെന്ന് ഞാൻ കരുതുന്നു. ലേഡി സെന്റ് സൈമൺ വിവാഹത്തിൽ നിന്ന് മടങ്ങിയെത്തിയത് അവൾ പോയതിനേക്കാൾ സന്തോഷകരമായ മാനസികാവസ്ഥയിലാണ്. അവളുടെ പിതാവിന്റെ വീട്ടിൽ വീണ്ടും പ്രവേശിച്ചപ്പോൾ അവൾ എന്താണ് ചെയ്തത്? അവളുടെ വേലക്കാരിയുമായി സംസാരിക്കുന്നതിനിടയിലാണ് ഞാൻ അവളെ കണ്ടത്. അവളുടെ വേലക്കാരി ആരാണ്? ആലീസ് അവളുടെ പേര്. അവൾ ഒരു അമേരിക്കക്കാരിയാണ്. കാലിഫോർണിയയിൽ നിന്ന് അവളോടൊപ്പം വന്നു. ഒരു രഹസ്യ വേലക്കാരി അല്പം അമിതമാണ്. അതിനാൽ അവളുടെ യജമാനത്തി അവൾക്ക് വലിയ സ്വാതന്ത്ര്യങ്ങൾ എടുക്കാൻ അനുവദിച്ചതായി എനിക്ക് തോന്നി. എന്നിരുന്നാലും തീർച്ചയായും അമേരിക്കയിൽ അവർ ഈ കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത്. എത്ര നേരം അവൾ ഈ ആലീസിനോട് സംസാരിച്ചു? ഓ, കുറച്ചു മിനിറ്റ്. എനിക്ക് ചിന്തിക്കാൻ വേറെ എന്തോ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ലേഡീസ് ആൻഡ് സൈമൺ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതിനെക്കുറിച്ച് എന്തോ പറഞ്ഞു. അത്തരം ഭാഷ ഉപയോഗിക്കാൻ അവൾ ശീലിച്ചിരുന്നു. അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അമേരിക്കൻ ഭാഷ ചിലപ്പോൾ വളരെ പ്രകടമാണ്. നിങ്ങളുടെ ഭാര്യ തന്റെ വേലക്കാരിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്? അവൾ പ്രഭാതഭക്ഷണ മുറിയിലേക്ക് നടന്നു. നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ടാണോ? ഇല്ല, ഒറ്റയ്ക്ക്. അതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ അവൾ വളരെ സ്വതന്ത്രയായിരുന്നു. പിന്നെ ഏകദേശം 10 മിനിറ്റ് ഞങ്ങൾ ഇരുന്ന ശേഷം അവൾ തിടുക്കത്തിൽ എഴുന്നേറ്റു, ക്ഷമാപണ വാക്കുകൾ മന്ത്രിച്ചു, മുറിവിട്ടു. അവൾ ഒരിക്കലും തിരിച്ചുവന്നില്ല. എന്നാൽ ഇത് എനിക്ക് മനസ്സിലായതുപോലെ ആലീസ് തന്റെ മുറിയിലേക്ക് പോയി, വധുവിന്റെ വസ്ത്രം ഒരു നീണ്ട ഓൾസ്റ്റർ കൊണ്ട് മൂടി, ഒരു ബോണറ്റ് ധരിച്ച് പുറത്തുപോയി എന്ന് തെളിയിക്കാൻ കാരണമായി. ശരിയാണ്. പിന്നീട് അവൾ ഹൈഡ് പാർക്കിലേക്ക് നടക്കുന്നത് കണ്ടു. ഫ്ലോറ മില്ലർ എന്ന സ്ത്രീയോടൊപ്പം ആ സ്ത്രീ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അന്ന് രാവിലെ മിസ്റ്റർ ഡോറന്റെ വീട്ടിൽ ഇതിനകം ഒരു കുഴപ്പമുണ്ടാക്കിയിരുന്നു. ആഹ്, അതെ. ഈ യുവതിയെക്കുറിച്ചും നിങ്ങൾക്കും അവളുമായുള്ള ബന്ധത്തെക്കുറിച്ചും ചില വിശദാംശങ്ങൾ എനിക്ക് വേണം. ലോർഡ് സെന്റ് സൈമൺ തോളിൽ തട്ടിപ്പുരികം ഉയർത്തി. കുറച്ചു വർഷങ്ങളായി ഞങ്ങൾ സൗഹൃദപരമായ നിലയിലാണ്. ഞാൻ പറഞ്ഞേക്കാം, വളരെ സൗഹൃദപരമായ നിലയിലാണ്. അവൾ മുമ്പ് അല്ലെഗ്രോയിലായിരുന്നു. ഞാൻ അവളോട് ഉദാരമായി പെരുമാറിയിട്ടില്ല. അവൾക്ക് എന്നെക്കുറിച്ച് പരാതിപ്പെടാൻ ന്യായമായ കാരണമില്ല. പക്ഷേ സ്ത്രീകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം, മിസ്റ്റർ ഹോംസ്. ഫ്ലോറ ഒരു പ്രിയപ്പെട്ട ചെറിയ കാര്യമായിരുന്നു. പക്ഷേ അവൾ വളരെ ദേഷ്യക്കാരിയും എന്നോട് അർപ്പണബോധമുള്ളവളുമായിരുന്നു. ഞാൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ അവൾ എനിക്ക് ഭയങ്കരമായ കത്തുകൾ എഴുതി. സത്യം പറഞ്ഞാൽ വിവാഹം ഇത്ര നിശബ്ദമായി ആഘോഷിക്കാൻ കാരണം പള്ളിയിൽ ഒരു അപവാദം ഉണ്ടാകില്ലെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ഞങ്ങൾ തിരിച്ചെത്തിയ ഉടൻ തന്നെ അവൾ മിസ്റ്റർ ഡോറന്റെ വാതിൽക്കലെത്തി. എന്റെ ഭാര്യയോട് വളരെ മോശമായ വാക്കുകൾ പറയുകയും അവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അത്തരമൊരു സാധ്യത ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. ഞാൻ സേവകർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അവർ ഉടൻ തന്നെ അവളെ വീണ്ടും പുറത്താക്കി. ഒരു റീ ഉണ്ടാക്കുന്നതിൽ ഒരു ഗുണവുമില്ലെന്ന് കണ്ടപ്പോൾ അവൾ നിശബ്ദയായിരുന്നു. നിങ്ങളുടെ ഭാര്യ ഇതെല്ലാം കേട്ടോ? ഇല്ല, ദൈവത്തിന് നന്ദി, അവൾ കേട്ടില്ല. പിന്നീട് ഈ സ്ത്രീയോടൊപ്പം അവൾ നടക്കുന്നത് കണ്ടോ? അതെ, സ്കോട്ട്ലൻഡ് യാർഡിലെ മിസ്റ്റർ എൽസ്ട്രാഡ് അവളെ വളരെ ഗൗരവമായി കാണുന്നു. ഫ്ലോറ എന്റെ ഭാര്യയെ വഞ്ചിച്ച് അവൾക്കു വേണ്ടി എന്തെങ്കിലും ഭയാനകമായ കെണി ഒരുക്കിയതായി കരുതപ്പെടുന്നു. ശരി, അതൊരു സാധ്യമായ അനുമാനമാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു? ഞാൻ സാധ്യതയുള്ളത് പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ സ്വയം ഇത് സാധ്യതയുള്ളതായി കാണുന്നില്ല. ഫ്ലോറ ഒരു ഈച്ചയെ ഉപദ്രവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നിരുന്നാലും അസൂയ കഥാപാത്രങ്ങളുടെ ഒരു വിചിത്രമായ പരിവർത്തനമാണ്. പ്രാർത്ഥിക്കുക, എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം സിദ്ധാന്തം എന്താണ്? ശരി, ശരിക്കും ഞാൻ ഒരു സിദ്ധാന്തം അന്വേഷിക്കാൻ വന്നതാണ്, അത് മുന്നോട്ടു വെക്കാനല്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാ വസ്തുതകളും നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ എന്നോട് ചോദിച്ചതിനാൽ ഈ ബന്ധത്തിന്റെ ആവേശം, അവൾ വളരെ വലിയ ഒരു സാമൂഹിക മുന്നേറ്റം നടത്തിയെന്ന ബോധം എന്റെ ഭാര്യയിൽ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കാൻ കാരണമായെന്ന് എനിക്ക് തോന്നിയേക്കാം. ചുരുക്കത്തിൽ, അവൾ പെട്ടെന്ന് അസ്വസ്ഥയായി. ഡബിൾ ക്വോട്ട്. ശരി, അവൾ പിന്തിരിഞ്ഞുപോയി എന്ന് ഞാൻ കരുതുമ്പോൾ എനിക്ക് എന്നോട് എതിർപ്പ് പറയാനാവില്ല. പക്ഷേ പലരും ആഗ്രഹിച്ചതും വിജയിക്കാതെ പോയതുമായ കാര്യങ്ങളിൽ എനിക്ക് അത് മറ്റൊരു രീതിയിൽ വിശദീകരിക്കാൻ കഴിയില്ല. ശരി, തീർച്ചയായും അതും ഒരു സങ്കൽപ്പിക്കാവുന്ന സിദ്ധാന്തമാണ്, ഹോംസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ, ലോർഡ് സെന്റ് സൈമൺ, എന്റെ മിക്കവാറും എല്ലാ ഡാറ്റയും എന്റെ പക്കലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ജനാലയിലൂടെ കാണാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ പ്രഭാതഭക്ഷണ മേശയിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ? റോഡിന്റെ മറുവശവും പാർക്കും ഞങ്ങൾക്ക് കാണാൻ കഴിയും. ശരി, അപ്പോൾ ഞാൻ നിങ്ങളെ ഇനി തടഞ്ഞുവെക്കേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിങ്ങളുമായി ആശയവിനിമയം നടത്തും. ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, ഞങ്ങളുടെ ക്ലയന്റ് എഴുന്നേറ്റ് പറഞ്ഞു. ഞാൻ അത് പരിഹരിച്ചു. ഏയ്, അതെന്തായിരുന്നു? അപ്പോൾ എന്റെ ഭാര്യ എവിടെയാണ്? അത് ഞാൻ വേഗത്തിൽ നൽകേണ്ട ഒരു വിശദാംശമാണ്. ലോർഡ് സെന്റ് സൈമൺ തലയാട്ടി. നിങ്ങളുടെയോ എന്റേതോ ആയതിനേക്കാൾ ബുദ്ധിമാനായ തലകൾ ഇതിനു വേണ്ടിവരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അദ്ദേഹം പറഞ്ഞു. പഴയ രീതിയിൽ ഗംഭീരമായി കുമ്പിട്ട് അദ്ദേഹം പോയി. ഡബിൾ ക്വോട്ട്: എന്റെ തലയെ സ്വന്തം തലയ്ക്ക് തുല്യമാക്കി ബഹുമാനിക്കുന്നത് ലോർഡ് സെന്റ് സൈമൺ വളരെ നല്ലതാണ്, ഷെർലക് ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും ക്രോസ് ക്വസ്റ്റിംഗിന് ശേഷം ഞാൻ ഒരു വിസ്കിയും സോഡയും ഒരു സിഗരറ്റും കഴിക്കുമെന്ന് ഞാൻ കരുതുന്നു. ക്ലയന്റ് മുറിയിലേക്ക് വരുന്നതിനു മുമ്പുതന്നെ ഞാൻ കേസിനെക്കുറിച്ച് എന്റെ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഹോംസ്, സമാനമായ നിരവധി കേസുകളുടെ കുറിപ്പുകൾ എന്റെ പക്കലുണ്ട്. എന്നിരുന്നാലും, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അവയൊന്നും അത്ര വേഗത്തിലായിരുന്നില്ല. എന്റെ മുഴുവൻ പരിശോധനയും എന്റെ അനുമാനത്തെ ഉറപ്പിച്ചു നിർത്താൻ സഹായിച്ചു. റോസ് ഉദാഹരണം ഉദ്ധരിച്ച്, പാലിൽ ഒരു ട്രൗട്ട് കണ്ടെത്തുമ്പോൾ പോലെ, സാഹചര്യ തെളിവുകൾ ചിലപ്പോൾ വളരെ ബോധ്യപ്പെടുത്തുന്നതാണ്. എന്നാൽ നിങ്ങൾ കേട്ടതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും, നിലവിലുള്ള കേസുകളുടെ അറിവില്ലാതെ അത് എനിക്ക് വളരെ നന്നായി സഹായിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അബെഡിനിൽ ഒരു സമാന്തര സംഭവവും ഫ്രാങ്കോ റഷ്യൻ യുദ്ധത്തിന് ശേഷമുള്ള വർഷം മ്യൂണിക്കിൽ സമാനമായ ഒരു സംഭവവും ഉണ്ടായിരുന്നു. ഇത് അത്തരം കേസുകളിൽ ഒന്നാണ്. പക്ഷേ ഹലോ, ഇതാ എൽസ്ട്രാഡ്. ഗുഡ് ആഫ്റ്റർനൂൺ, എൽസ്ട്രാഡ്. സൈഡ്ബോർഡിൽ നിങ്ങൾക്ക് ഒരു അധിക ടംബ്ലർ കാണാം, പെട്ടിയിൽ സിഗരറ്റുകളുമുണ്ട്. ഔദ്യോഗിക ഡിറ്റക്ടീവായ ആ ഡിറ്റക്ടീവ് ഒരു കടല ജാക്കറ്റും ക്രെവാട്ടും ധരിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് ഒരു നോട്ടിക്കൽ ലുക്ക് നൽകി. കയ്യിൽ ഒരു കറുത്ത ക്യാൻവാസ് ബാഗുമുണ്ടായിരുന്നു. ഒരു ചെറിയ ആശംസയോടെ അയാൾ ഇരുന്നുകൊണ്ട് അയാൾക്ക് വാഗ്ദാനം ചെയ്ത സിഗരറ്റ് കത്തിച്ചു. പിന്നെ എന്താണ് കാര്യം? കണ്ണുകളിൽ മിന്നിമറഞ്ഞുകൊണ്ട് ഹോംസ് ചോദിച്ചു. നിങ്ങൾ അതൃപ്തനായി കാണപ്പെടുന്നു. എനിക്ക് അതൃപ്തി തോന്നുന്നു. ഇത് സെന്റ് സൈമൺ വിവാഹ കേസാണ്. എനിക്ക് ഈ ബിസിനസിന്റെ തലയോ വാലോ ആക്കാൻ കഴിയില്ല. ശരിക്കും, നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്രയും സമ്മിശ്രമായ ഒരു കാര്യത്തെക്കുറിച്ച് ആരാണ് കേട്ടത്? ഓരോ സൂചനയും എന്റെ വിരലുകളിലൂടെ വഴുതി വീഴുന്നതായി തോന്നുന്നു. ഞാൻ ദിവസം മുഴുവൻ അതിൽ പ്രവർത്തിച്ചു. വളരെ നനഞ്ഞ അത് നിങ്ങളെ ഉണ്ടാക്കിയതായി തോന്നുന്നു, ഹോംസ് പറഞ്ഞു. പയർ ജാക്കറ്റിന്റെ കയ്യിൽ കൈവച്ചു. അതെ, ഞാൻ സർപ്പത്തെ വലിച്ചിഴച്ചു. സ്വർഗത്തിന്റെ നാമത്തിൽ, എന്തിനുവേണ്ടി? ലേഡി സെന്റ് സൈമണിന്റെ മൃതദേഹം തേടി. ഷെർലക് ഹോംസ് തന്റെ കസേരയിൽ ചാരി നിന്ന് ഹൃത്യമായി ചിരിച്ചു. ട്രാഫൽഗർ സ്ക്വയർ ഫൗണ്ടന്റെ തടം നിങ്ങൾ വലിച്ചിഴച്ചോ? അദ്ദേഹം ചോദിച്ചു. എന്തുകൊണ്ട്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം, അതിലും മറ്റേതിലും ഈ സ്ത്രീയെ കണ്ടെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൽസ്ട്രാഡ് എന്റെ കൂട്ടുകാരനെ ദേഷ്യത്തോടെ നോക്കി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് ഞാൻ കരുതുന്നു, അദ്ദേഹം മുറുമുറുത്തു. ശരി, ഞാൻ വസ്തുതകൾ കേട്ടതേയുള്ളൂ, പക്ഷേ എന്റെ മനസ്സ് ഉറച്ചതാണ്. ഓ, തീർച്ചയായും. അപ്പോൾ സർപ്പിന്റെയും ഈ കാര്യത്തിൽ ഒരു പങ്കുവഹിക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നു? അത് വളരെ സാധ്യതയില്ലെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ കണ്ടെത്തിയെന്ന് നിങ്ങൾ ദയയോടെ വിശദീകരിക്കും. സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം തന്റെ ബാഗ് തുറന്ന് വെള്ളം ചേർത്ത പട്ടിന്റെ വിവാഹ വസ്ത്രം, ഒരു ജോഡി വെളുത്ത സാരിൻ ഷൂസ്, വധുവിന്റെ റീത്തും മൂടുപടവും തറയിലേക്ക് വീണു. എല്ലാം നിറം മങ്ങി വെള്ളത്തിൽ കുതിർന്നു. അവിടെ, അദ്ദേഹം പറഞ്ഞു, കൂമ്പാരത്തിന്റെ മുകളിൽ ഒരു പുതിയ വിവാഹമോതിരമിട്ടു. നിങ്ങൾക്ക് പൊട്ടാൻ ഒരു ചെറിയ നട്ടുണ്ട്, മാസ്റ്റർ ഹോംസ്. ഓ, തീർച്ചയായും. എന്റെ സുഹൃത്ത് നീലവളയങ്ങൾ വായുവിലേക്ക് ഊതി. നിങ്ങൾ അവയെ സർപ്പൻറൈനിൽ നിന്ന് വലിച്ചിഴച്ചു? ഇല്ല, അവ ഒരു പാർക്ക് കീപ്പർ അരികിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി. അവ അവളുടെ വസ്ത്രങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു. വസ്ത്രങ്ങൾ അവിടെയുണ്ടെങ്കിൽ ശരീരം വളരെ അകലെയായിരിക്കില്ലെന്ന് എനിക്ക് തോന്നി. അതേ ബുദ്ധിപരമായ യുക്തി ഉപയോഗിച്ച് ഓരോ മനുഷ്യന്റെയും ശരീരം അവന്റെ വാർഡ്രോബിന്റെ പരിസരത്ത് കണ്ടെത്തണം. പ്രാർത്ഥിക്കൂ, ഇതിലൂടെ നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിച്ചത്? ഫ്ലോറ മില്ലറെ കാണാതായതിൽ ചില തെളിവുകൾ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അങ്ങനെയാണോ? ലാറാഡ് അല്പം കൈബോടെ കരഞ്ഞു. ഹോംസ്, നിങ്ങളുടെ നിഗമനങ്ങളിലും അനുമാനങ്ങളിലും നിങ്ങൾ വളരെ പ്രായോഗികമല്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത്രയും മിനിറ്റിനുള്ളിൽ നിങ്ങൾ രണ്ട് തെറ്റുകൾ ചെയ്തു. ഈ വസ്ത്രം മിസ് ഫ്ലോറ മില്ലറെ ഉൾപ്പെടുത്തുന്നു. പിന്നെ എങ്ങനെ? വസ്ത്രത്തിൽ ഒരു പോക്കറ്റുണ്ട്. പോക്കറ്റിൽ ഒരു കാർഡ് കേസുണ്ട്. കാർഡ് കേസിൽ ഒരു കുറിപ്പുണ്ട്. ഇതാ കുറിപ്പ്. അവൻ അത് തന്റെ മുന്നിലുള്ള മേശപ്പുറത്തടിച്ചു. ഇത് കേൾക്കൂ, എല്ലാം തയ്യാറായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ഉടനെ വരൂ. FHM. ഇപ്പോൾ എന്റെ സിദ്ധാന്തം ലേഡി സെന്റ് സൈമണിനെ ഫ്ലോറ മില്ലർ വഴി തട്ടിക്കൊണ്ടുപോയി. കോൺഫെഡറേറ്റുകളോടൊപ്പം സംശയമില്ല, അവളുടെ തിരോധാനത്തിന് ഉത്തരവാദി അവളാണ് എന്നതാണ്. അവളുടെ ഇനീഷ്യലുകൾ ഒപ്പിട്ട ആ കുറിപ്പ് ഇതാ വാതിൽക്കൽ വെച്ച് അവളുടെ കൈയിലേക്ക് നിസ്സംശയമായും നിശബ്ദമായി ഒതുങ്ങി. അവളെ അവരുടെ കൈയെത്തും ദൂരത്തേക്ക് ആകർഷിച്ചു. ഡബിൾ കോട്ട്. വളരെ നല്ലവനായ ഡ്രാഡ്, ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ശരിക്കും വളരെ സുഖമായിരിക്കുന്നു, ഞാനത് കാണട്ടെ. അവൻ അലസമായി പേപ്പർ എടുത്തു, പക്ഷേ അവന്റെ ശ്രദ്ധ തൽക്ഷണം തിരിഞ്ഞു. അവൻ സംതൃപ്തിയുടെ ഒരു ചെറിയ നിലവിളി പുറപ്പെടുവിച്ചു. ഇത് ശരിക്കും പ്രധാനമാണ്, അവൻ പറഞ്ഞു. ഹാ, നിങ്ങളത് അങ്ങനെ കണ്ടെത്തി, വളരെയധികം ശരിയാണ്. ഞാൻ നിങ്ങളെ ഊഷ്മളമായി അഭിനന്ദിക്കുന്നു. എൽസ്ട്രാഡ് വിജയത്തിൽ എഴുന്നേറ്റു, തല കുനിച്ചു നോക്കി. എന്തുകൊണ്ട്? അവൻ അലറി. നീ തെറ്റായ വശത്തേക്ക് നോക്കുകയാണ്, നേരമറിച്ച് ഇത് വലതുവശമാണ്. വലതുവശമോ? നിനക്ക് ഭ്രാന്താണ്. പെൻസിൽ കൊണ്ടെഴുതിയ കുറിപ്പ് ഇതാ. എനിക്ക് വളരെ താൽപ്പര്യമുള്ള ഒരു ഹോട്ടൽ ബില്ലിന്റെ ഒരു ഭാഗം ഇതാ. അതിലൊന്നുമില്ല, ഞാൻ മുമ്പ് അത് നോക്കി, എൽസ്ട്രാഡ് പറഞ്ഞു. ഒക്ടോബർ 4, 8 ഷില്ലിംഗും മുറികൾ, 2 ഷില്ലിംഗും 6 പ്രഭാതഭക്ഷണവും, 1 ഷില്ലിംഗും 1 ഷില്ലിംഗും ഉച്ചഭക്ഷണം, 2 ഷില്ലിംഗും 6 പെൻസും, 8 പെൻസ് ചെറി ഗ്ലാസ്. അതിൽ ഞാൻ ഒന്നും കാണുന്നില്ല. മിക്കവാറും അങ്ങനെയല്ല. അത് ഏറ്റവും പ്രധാനമാണ്. കുറിപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമാണ്, അല്ലെങ്കിൽ കുറഞ്ഞത് ഇനീഷ്യലുകളെങ്കിലും. അതിനാൽ ഞാൻ നിങ്ങളെ വീണ്ടും അഭിനന്ദിക്കുന്നു. ഞാൻ സമയം പാഴാക്കി, എൽസ്ട്രാഡ് എഴുന്നേറ്റ് പറഞ്ഞു. ഞാൻ കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നു, തീയുടെ അരികിൽ ഇരിക്കുന്നതിലല്ല, നല്ല സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ശുഭദിനം മിസ്റ്റർ ഹോംസ്. ആദ്യം കാര്യത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അവൻ വസ്ത്രങ്ങൾ ശേഖരിച്ച് ബാഗിലേക്ക് ഇട്ടു, വാതിലിലേക്ക് നോക്കി. നിങ്ങൾക്കായി ഒരു സൂചന മാത്രം. എൽസ്ട്രാഡ് ഹോംസിനെ വലിച്ചിഴച്ചു. എതിരാളി അപ്രത്യക്ഷനാകുന്നതിന് മുമ്പ് പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ നിങ്ങളോട് പറയാം. ലേഡി സെന്റ് സൈമൺ ഒരു കെട്ടുകഥയാണ്. അങ്ങനെയൊരാളില്ല, ഒരിക്കലും അങ്ങനെയൊരാൾ ഉണ്ടായിട്ടില്ല. എൽസ്ട്രാഡ് എന്റെ കൂട്ടുകാരനെ സങ്കടത്തോടെ നോക്കി. എന്നിട്ട് അയാൾ എന്റെ നേരെ തിരിഞ്ഞു, നെറ്റിയിൽ 3 തവണ തട്ടി, ഗൗരവത്തോടെ തലയാട്ടി തിടുക്കത്തിൽ പോയി. ഹോംസ് എഴുന്നേറ്റപ്പോൾ അയാൾ വാതിൽ അടച്ചിട്ടതേയില്ല, ഓവർകോട്ട് ധരിച്ചു. അയാൾ പുറം ജോലിയെക്കുറിച്ച് പറയുന്നതിൽ എന്തോ ഉണ്ട്, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിനാൽ വാട്സൺ, നിങ്ങളെ കുറച്ചുനേരം നിങ്ങളുടെ പത്രങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ഞാൻ കരുതുന്നു. ഷെർലക് ഹോംസ് എന്നെ വിട്ടുപോയത് പുലർച്ചെ 5 മണി കഴിഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് ഏകാന്തത അനുഭവിക്കാൻ സമയമില്ലായിരുന്നു, കാരണം 1 മണിക്കൂറിനുള്ളിൽ വളരെ വലിയ ഒരു ഫ്ലാറ്റ് ബോക്സുമായി ഒരു മധുരപലഹാര മനുഷ്യൻ അവിടെ എത്തി. അവൻ കൊണ്ടുവന്ന ഒരു യുവാവിന്റെ സഹായത്തോടെ ഇത് അഴിച്ചു. ഇപ്പോൾ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ എളിയ താമസസ്ഥലമായ മഹാഗണിയിൽ ഒരു ചെറിയ തണുത്ത അത്താഴം വയ്ക്കാൻ തുടങ്ങി. കോൾഡ് വുഡ്കോക്കിന്റെ 2 ബ്രേസ്ലെറ്റുകൾ, 1 ഫെസന്റ്, 1 പേറ്റ് എന്നിവ ഉണ്ടായിരുന്നു. പുരാതനവും ചിലന്തിവലയുള്ളതുമായ കുപ്പികളുടെ ഒരു കൂട്ടത്തോടൊപ്പം. ഈ ആഡംബരങ്ങളെല്ലാം നിരത്തിവെച്ച ശേഷം എന്റെ 2 സന്ദർശകർ അറേബ്യൻ നൈറ്റ്സിന്റെ ജീനി പോലെ അപ്രത്യക്ഷരായി, സാധനങ്ങൾ പണം നൽകി ഈ വിലാസത്തിലേക്ക് ഓർഡർ ചെയ്തു എന്നതൊഴിച്ചാൽ ഒരു വിശദീകരണവുമില്ലാതെ. പകൽ 9 മണിക്ക് തൊട്ടുമുമ്പ് ഷെർലക് ഹോംസ് മുറിയിലേക്ക് വേഗത്തിൽ കാലെടുത്തുവച്ചു. അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ ഗൗരവമായി സജ്ജീകരിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു പ്രകാശമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ നിഗമനങ്ങളിൽ നിരാശനായിട്ടില്ലെന്ന് എന്നെ ചിന്തിപ്പിച്ചു. അവർ അപ്പോൾ അത്താഴമൊരുക്കി. അദ്ദേഹം കൈകൾ തിരുമ്മി പറഞ്ഞു, നിങ്ങൾ കൂട്ടുകൂടുമെന്ന് തോന്നുന്നു. അവർ 5 മണിക്ക് വെച്ചു. ഡബിൾ കോട്ട്. അതെ, നമുക്ക് ആരെങ്കിലും കൂട്ടുകൂടാൻ വരാമെന്ന് ഞാൻ കരുതുന്നു, അദ്ദേഹം പറഞ്ഞു. ലോർഡ് സെന്റ് സൈമൺ ഇതിനകം എത്തിയിട്ടില്ലെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഹാ, ഇപ്പോൾ പടിക്കെട്ടുകളിൽ അദ്ദേഹത്തിന്റെ കാലടി ശബ്ദം ഞാൻ കേൾക്കുന്നു. തീർച്ചയായും രാവിലെ ഞങ്ങളുടെ സന്ദർശകനായിരുന്നു, തിരക്കോടെ അകത്തേക്ക് വന്നത്. കണ്ണടകൾ കൂടുതൽ ശക്തമായി തൂക്കി, അവന്റെ പ്രഭുക്കന്മാരുടെ മുഖഭാവങ്ങളിൽ വളരെ അസ്വസ്ഥമായ ഭാവത്തോടെ. എന്റെ ദൂതൻ നിങ്ങളെ സമീപിച്ചു, എന്നിട്ട് ഹോംസ് ചോദിച്ചു. അതെ, ആ ഉള്ളടക്കം എന്നെ അളക്കാനാവാത്ത വിധം ഞെട്ടിച്ചുവെന്ന് ഞാൻ സമ്മതിക്കണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല അധികാരമുണ്ടോ? സാധ്യമായതിൽ ഏറ്റവും മികച്ചത്. ലോർഡ് സെന്റ് സൈമൺ ഒരു കസേരയിൽ ചാരി നിന്ന് നെറ്റിയിൽ കൈവച്ചു. ഡ്യൂക്ക് എന്തു പറയും? കുടുംബത്തിലെ ഒരാൾക്ക് ഇത്തരമൊരു അപമാനം സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പിറുപിറുത്തു. ഇത് ഏറ്റവും ശുദ്ധമായ അപകടമാണ്. ഒരു അപമാനവും ഉണ്ടാകുന്നത് ഞാൻ അനുവദിക്കില്ല. ആഹാ, നിങ്ങൾ ഈ കാര്യങ്ങളെ മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുന്നു. ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് ഞാൻ കാണുന്നു. ആ സ്ത്രീക്ക് എങ്ങനെ വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും അവളുടെ പെട്ടെന്നുള്ള രീതി ഖേദകരമാണ്. അമ്മയില്ലാത്തതിനാൽ അത്തരമൊരു പ്രതിസന്ധിയിൽ അവളെ ഉപദേശിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഇത് ഒരു ചെറിയ കാര്യമായിരുന്നു സർ, ഒരു പൊതു അവഗണനയായിരുന്നു, ലോർഡ് സെന്റ് സൈമൺ മേശയിൽ വിരലുകൾ തട്ടിപ്പറഞ്ഞു. ഈ പാവം പെൺകുട്ടിയെ ഇത്രയും അസാധാരണമായ ഒരു സ്ഥാനത്ത് നിർത്തിയതിന് നിങ്ങൾ ക്ഷമ കാണിക്കണം. ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. എനിക്ക് വളരെ ദേഷ്യമുണ്ട്, എന്നെ ലജ്ജാകരമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഡബിൾ ക്വോട്ട്. ഞാൻ ഒരു മോതിരം കേട്ടതായി ഞാൻ കരുതുന്നു, ഹോംസ് പറഞ്ഞു. അതെ, ലാൻഡിംഗിൽ പടികളുണ്ട്. ഈ വിഷയത്തിൽ ഒരു മൃദുവായ വീക്ഷണം സ്വീകരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ, ലോർഡ് സെന്റ് സൈമൺ, ഈ വിഷയത്തിൽ കൂടുതൽ വിജയകരമായ ഒരു അഭിഭാഷകനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം വാതിൽ തുറന്ന് ഒരു സ്ത്രീയെയും മാന്യനെയും ക്ഷണിച്ചു. ലോർഡ് സെന്റ് സൈമൺ, അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഫ്രാൻസിസ് ഹേയ് മോൾട്ടനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ അനുവദിക്കണം. നിങ്ങൾ ഇതിനകം കണ്ടുമുട്ടിയതായി ഞാൻ കരുതുന്ന സ്ത്രീ. ഈ പുതുമുഖങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ ക്ലയന്റ് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൾ താഴ്ത്തി തന്റെ ഫ്രോക്ക് കോട്ടിന്റെ നെഞ്ചിലേക്ക് കൈകുത്തി അപമാനിതമായ ഒരു ചിത്രവുമായി വളരെ നിവർന്നു നിന്നു. ആ സ്ത്രീ പെട്ടെന്നൊരു ചുവടുവെച്ച് അവന്റെ നേരെ കൈനീട്ടി, പക്ഷേ അവൻ കണ്ണുകൾ ഉയർത്താൻ വിസമ്മതിച്ചു. അത് അവന്റെ തീരുമാനത്തിനും വേണ്ടിയായിരുന്നു, ഒരുപക്ഷേ അവളുടെ യാചനമുഖം ചെറുക്കാൻ പ്രയാസമുള്ള ഒന്നായിരുന്നു. നിങ്ങൾ ദേഷ്യത്തിലാണ്, അവൾ പറഞ്ഞു. ശരി, നിങ്ങൾക്ക് എല്ലാ കാരണങ്ങളുമുണ്ടെന്ന് ഞാൻ കരുതുന്നു. പ്രാർത്ഥിക്കുക, എന്നോട് ക്ഷമ ചോദിക്കരുത്, ലോർഡ് സെന്റ് സൈമൺ കഠിനമായി പറഞ്ഞു. ഓ അതെ, ഞാൻ നിങ്ങളോട് വളരെ മോശമായി പെരുമാറിയെന്ന് എനിക്കറിയാം. ഞാൻ പോകുന്നതിനു മുമ്പ് നിങ്ങളോട് സംസാരിക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ ഒരു തരത്തിൽ അസ്വസ്ഥനായിരുന്നു. ഫ്രാങ്കിനെ വീണ്ടും ഇവിടെ കണ്ടപ്പോൾ മുതൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നോ പറയുന്നതെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വീണ് ബലിപീഠത്തിനു മുന്നിൽ ഒരു മയക്കമുണ്ടാക്കിയില്ലേ എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഒരുപക്ഷേ മിസ്സിസ് മോൾട്ടൺ, നിങ്ങൾ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ എന്റെ സുഹൃത്തും ഞാനും മുറി വിട്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. എനിക്കൊരു അഭിപ്രായം പറയാൻ കഴിയുമെങ്കിൽ, വിചിത്രനായ മാന്യൻ അഭിപ്രായപ്പെട്ടു, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇതിനകം അല്പം അമിതമായ രഹസ്യമുണ്ടായിരുന്നു. എന്റെ ഭാഗത്ത് മുഴുവൻ യൂറോപ്പും അമേരിക്കയും ഇതിന്റെ അവകാശങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൂർച്ചയുള്ള മുഖവും ജാഗ്രതയുമുള്ള ഒരു ചെറിയ വയർ നിറഞ്ഞ സൂര്യതാപമേറ്റ മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നെ ഞാൻ ഞങ്ങളുടെ കഥ ഉടൻ പറയാം, ആ സ്ത്രീ പറഞ്ഞു. 81 റോക്കീസിനടുത്തുള്ള മുയറിന്റെ ക്യാമ്പിൽ വെച്ച് ഫ്രാങ്കും ഞാനും കണ്ടുമുട്ടി. അവിടെ പി ഒരു അവകാശവാദം ഉന്നയിച്ചു. ഞങ്ങൾ പരസ്പരം വിവാഹനിശ്ചയം നടത്തി, ഫ്രാങ്കും ഞാനും. എന്നാൽ ഒരു ദിവസം അച്ഛൻ ഒരു സമ്പന്നമായ പോക്കറ്റുണ്ടാക്കി ഒരു കൂമ്പാരമുണ്ടാക്കി. അതേസമയം ഇവിടെ പാവം ഫ്രാങ്ക് ഒരു വാദം തള്ളിക്കളഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. സമ്പന്നനായ പി വളരുന്തോറും ഫ്രാങ്ക് കൂടുതൽ ദരിദ്രനായി. അങ്ങനെ ഒടുവിൽ പി ഞങ്ങളുടെ വിവാഹനിശ്ചയം കൂടുതൽ നീണ്ടുനിൽക്കുന്നതിനെക്കുറിച്ച് കേട്ടില്ല. അദ്ദേഹം എന്നെ ഫ്രിസ്കോയിലേക്ക് കൊണ്ടുപോയി. ഫ്രാങ്ക് കൈവീശിയില്ല, അതിനാൽ അദ്ദേഹം അവിടെ എന്നെ പിന്തുടർന്നു. പി ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ അദ്ദേഹം എന്നെ കണ്ടു. അത് അറിഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം വരുമായിരുന്നു, അതിനാൽ ഞങ്ങളെല്ലാം സ്വയം ശരിയാക്കി. ഫ്രാങ്ക് പറഞ്ഞു, താൻ പോയി തന്റെ ചിത ഉണ്ടാക്കുമെന്നും അദ്ദേഹത്തിന് അധികാരം ലഭിക്കുന്നതുവരെ എന്നെ അവകാശപ്പെടാൻ ഒരിക്കലും മടങ്ങിവരില്ലെന്നും. അപ്പോൾ ഞാൻ അവനുവേണ്ടി യുഗാന്ത്യം വരെ കാത്തിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. അവൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തു. അപ്പോൾ നമ്മൾ ഉടനെ വിവാഹിതരാകരുത്, അപ്പോൾ എനിക്ക് നിങ്ങളിൽ ഉറപ്പുണ്ടാകും. ഞാൻ തിരിച്ചുവരുന്നതുവരെ ഞാൻ നിങ്ങളുടെ ഭർത്താവാണെന്ന് അവകാശപ്പെടില്ല. ഡബിൾ ക്വോട്ട്. ശരി, ഞങ്ങൾ അത് സംസാരിച്ചു. അദ്ദേഹം എല്ലാം വളരെ ഭംഗിയായി ശരിയാക്കി. പുരോഹിതന്മാർ ഇതിനകം കാത്തിരിക്കുകയായിരുന്നു, ഞങ്ങൾ അത് അവിടെ തന്നെ ചെയ്തു. തുടർന്ന് ഫ്രാങ്ക് തന്റെ ഭാഗ്യം അന്വേഷിക്കാൻ പോയി. ഞാൻ പിയിലേക്ക് തിരിച്ചു. ഫ്രാങ്കിനെക്കുറിച്ച് ഞാൻ അടുത്തതായി കേട്ടത് അദ്ദേഹം മൊണ്ടാനയിലാണെന്നും പിന്നീട് അരിസോണയിലേക്ക് പര്യവേഷണം നടത്തിയെന്നും പിന്നീട് ന്യൂ മെക്സിക്കോയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടുവെന്നുമായിരുന്നു. അതിനുശേഷം ഒരു നീണ്ട പത്രവാർത്ത വന്നു, അപ്പാച്ചെ ഇന്ത്യൻസ് ഒരു കനിത്തൊഴിലാളി ക്യാമ്പ് എങ്ങനെ ആക്രമിച്ചു എന്നതിനെക്കുറിച്ച്. കൊല്ലപ്പെട്ടവരിൽ എന്റെ ഫ്രാങ്കിന്റെ പേരുമുണ്ടായിരുന്നു. ഞാൻ ബോധം കെട്ടു വീണു. മാസങ്ങളോളം എനിക്ക് അസുഖമായിരുന്നു. എനിക്കൊരു ക്ഷീണമുണ്ടെന്ന് പി കരുതി ഫ്രിസ്കോയിലെ പകുതി ഡോക്ടർമാരുടെയും അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഒരു വർഷമോ അതിലധികമോ ഒരു വാർത്തയും വന്നില്ല, അതിനാൽ ഫ്രാങ്ക് മരിച്ചുവെന്ന് ഞാൻ ഒരിക്കലും സംശയിച്ചില്ല. തുടർന്ന് ലോർഡ് സെന്റ് സൈമൺ ഫ്രിസ്കോയിലെത്തി, ഞങ്ങൾ ലണ്ടനിലെത്തി, ഒരു വിവാഹം നിശ്ചയിച്ചു. പി വളരെ സന്തോഷിച്ചു. പക്ഷേ എന്റെ പാവം ഫ്രാങ്കിന് എന്റെ ഹൃദയത്തിൽ നൽകിയ സ്ഥാനം ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും ഒരിക്കലും ഏറ്റെടുക്കില്ലെന്ന് എനിക്ക് എപ്പോഴും തോന്നി. എന്നിരുന്നാലും ഞാൻ ലോർഡ് സെന്റ് സൈമണിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അദ്ദേഹത്താൽ എന്റെ കടമ നിറവേറ്റുമായിരുന്നു. നമുക്ക് നമ്മുടെ സ്നേഹം കൽപ്പിക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും. എന്റെ ഉള്ളിലുള്ളതുപോലെ അവനെ ഒരു നല്ല ഭാര്യയാക്കണമെന്ന ഉദ്ദേശ്യത്തോടെ ഞാൻ അവനോടൊപ്പം ബലിപീഠത്തിലേക്ക് പോയി. പക്ഷേ ഞാൻ അൾത്താര റെയിലുകളിലെത്തിയപ്പോൾ തിരിഞ്ഞുനോക്കിയപ്പോൾ ഫ്രാങ്ക് ഒന്നാം പീഠത്തിൽ നിന്ന് എന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ആദ്യം അത് അവന്റെ പ്രേതമാണെന്ന് ഞാൻ കരുതി. പക്ഷേ ഞാൻ വീണ്ടും നോക്കിയപ്പോൾ അവന്റെ കണ്ണുകളിൽ ഇപ്പോഴും ഒരുതരം ചോദ്യമുണ്ടായിരുന്നു. അവനെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ടോ അതോ സങ്കടമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നതുപോലെ. ഞാൻ വീണുപോയില്ലെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. എല്ലാം നേരെ മറിച്ചതായി എനിക്കറിയാം. പുരോഹിതന്മാരുടെ വാക്കുകൾ എന്റെ ചെവിയിൽ ഒരു തേനീച്ചയുടെ മുഴക്കം പോലെയായിരുന്നു. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ശുശ്രൂഷ നിർത്തി പള്ളിയിൽ ഒരു രംഗം സൃഷ്ടിക്കണോ? ഞാൻ വീണ്ടും അവനെ നോക്കി. ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവന് മനസ്സിലായി. കാരണം അവൻ എന്നോട് നിശ്ചലനായിരിക്കാൻ പറയാൻ ചുണ്ടിലേക്ക് വിരലുകൾ ഉയർത്തി. പിന്നെ അവൻ ഒരു കടലാസിൽ എഴുതുന്നത് ഞാൻ കണ്ടു. അവൻ എനിക്കൊരു കുറിപ്പ് എഴുതുകയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അവന്റെ പീഠം കടന്നുപോകുമ്പോൾ ഞാൻ എന്റെ പൂച്ചെണ്ട് അവന്റെ അടുത്തേക്ക് ഇട്ടു. അവൻ പൂക്കൾ എനിക്ക് തിരികെ നൽകിയപ്പോൾ കുറിപ്പ് എന്റെ കൈയിലേക്ക് വെച്ചു. അദ്ദേഹം ആംഗ്യം കാണിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേരാൻ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു വരി മാത്രമായിരുന്നു അത്. തീർച്ചയായും എന്റെ ആദ്യ കടമ അദ്ദേഹത്തോടാണെന്ന് എനിക്ക് ഒരു നിമിഷം പോലും സംശയം തോന്നിയില്ല. അദ്ദേഹം നിർദ്ദേശിക്കുന്നതെന്തും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ തിരിച്ചെത്തിയപ്പോൾ കാലിഫോർണിയയിൽ അദ്ദേഹത്തെ അറിയാവുന്ന, എപ്പോഴും അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന എന്റെ വേലക്കാരിയോട് ഞാൻ പറഞ്ഞു. ഒന്നും പറയരുതെന്നും കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യണമെന്നും എന്റെ ഓൾസ്റ്ററിനെ തയ്യാറാക്കണമെന്നും ഞാൻ അവളോട് ആജ്ഞാപിച്ചു. ലോർഡ് സെന്റ് സൈമണിനോട് ഞാൻ സംസാരിക്കേണ്ടതായിരുന്നുവെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ അമ്മയുടെയും ആ മഹാന്മാരുടെയും മുന്നിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഓടിപ്പോയി വിശദീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. റോഡിന്റെ മറുവശത്തുള്ള ജനാലയിലൂടെ ഫ്രാങ്കിനെ കാണുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഞാൻ മേശപ്പുറത്ത് എത്തിയിരുന്നില്ല. അദ്ദേഹം എന്നെ ആംഗ്യം കാണിച്ചു. തുടർന്ന് പാർക്കിൽ നടക്കാൻ തുടങ്ങി. ഞാൻ പുറത്തേക്ക് ചാടി എന്റെ സാധനങ്ങൾ ധരിച്ച് അദ്ദേഹത്തെ പിന്തുടർന്നു. ലോർഡ് സെന്റ് സൈമണിനെക്കുറിച്ച് എന്തോ സംസാരിക്കാൻ ഒരു സ്ത്രീ വന്നു. ഞാൻ കേട്ട ചെറിയ കാര്യങ്ങളിൽ നിന്ന് വിവാഹത്തിനു മുമ്പ് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ചെറിയ രഹസ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ അവളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. താമസിയാതെ ഫ്രാങ്കിനെ മറികടന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്യാബിൽ കയറി ഗോൾഡൻ സ്ക്വയറിൽ അദ്ദേഹം എടുത്ത ചില താമസസ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ വണ്ടിയോടിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമുള്ള എന്റെ യഥാർത്ഥ വിവാഹമായിരുന്നു അത്. ഫ്രാങ്ക് അപ്പാച്ചകൾക്കിടയിൽ ഒരു തടവുകാരനായിരുന്നു, രക്ഷപ്പെട്ടു. ഫ്രിസ്കോയിലെത്തി, ഞാൻ അവനെ മരിച്ചതായി കണ്ടെത്തി. ഇംഗ്ലണ്ടിലേക്ക് പോയി, അവിടെ എന്നെ പിന്തുടർന്നു. ഒടുവിൽ എന്റെ രണ്ടാമത്തെ വിവാഹത്തിന്റെ പ്രഭാതത്തിൽ തന്നെ എന്നെ കണ്ടു. ഞാനത് ഒരു പേപ്പറിൽ കണ്ടു. അമേരിക്കൻ വിശദീകരിച്ചു. അത് പേരും പള്ളിയും നൽകി. പക്ഷേ ആ സ്ത്രീ താമസിച്ചിരുന്ന സ്ഥലമല്ല. പിന്നെ നമ്മൾ എന്തുചെയ്യണമെന്ന് ഞങ്ങൾ സംസാരിച്ചു. ഫ്രാങ്ക് എല്ലാം തുറന്നു പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇതെല്ലാം കണ്ട് ഞാൻ വളരെ ലജ്ജിച്ചു. അപ്രത്യക്ഷനാകാനും അവരിൽ ആരെയും ഇനി ഒരിക്കലും കാണാതിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. പിയിലേക്ക് ഒരു വരി അയക്കുക, ഒരുപക്ഷേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. ആ പ്രഭാതഭക്ഷണ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഞാൻ തിരിച്ചുവരാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രഭുക്കന്മാരെയും സ്ത്രീകളെയും കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് ഭയങ്കരമായിരുന്നു. അങ്ങനെ ഫ്രാങ്ക് എന്റെ വിവാഹ വസ്ത്രങ്ങളും മറ്റും എടുത്ത് ഒരു കെട്ടാക്കി. എന്നെ ആരും കണ്ടെത്താതിരിക്കാൻ, ആരും കണ്ടെത്താത്ത ഒരു സ്ഥലത്ത് അവ ഉപേക്ഷിച്ചു. നാളെ നമ്മൾ പാരീസിലേക്ക് പോകേണ്ടതായിരുന്നു. ആ നല്ല മാന്യനായ മിസ്റ്റർ ഹോംസ് ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ഞങ്ങളെ കണ്ടെത്തിയത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലുമപ്പുറമാണെങ്കിലും, ഞാൻ തെറ്റാണെന്നും ഫ്രാങ്ക് പറഞ്ഞത് ശരിയാണെന്നും, നമ്മൾ അത്ര രഹസ്യമാണെങ്കിൽ നമ്മൾ തെറ്റിൽ വീഴണമെന്നും അദ്ദേഹം വളരെ വ്യക്തമായും ദയയോടെയും കാണിച്ചിരുന്നു. എന്നിട്ട് ലോർഡിനോടും സൈമണിനോടും ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഉടനെ അദ്ദേഹത്തിന്റെ മുറികളിലേക്ക് തിരിച്ചു. ഇപ്പോൾ റോബർട്ട്, നിങ്ങളെല്ലാം കേട്ടു. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചതിൽ എനിക്ക് വളരെ ഖേദമുണ്ട്. നിങ്ങൾ എന്നെ വളരെ മോശമായി കരുതില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലോർഡ് സെന്റ് സൈമൺ തന്റെ കർക്കശമായ മനോഭാവം ഒരിക്കലും അയഞ്ഞില്ല, മറിച്ച് നെറ്റിച്ചുളിച്ചും ചുണ്ടുകൾ ചുരുട്ടിയും ഈ നീണ്ട വിവരണം ശ്രദ്ധിച്ചു. ക്ഷമിക്കണം, അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്റെ ഏറ്റവും അടുപ്പമുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ ഈ പരസ്യമായ രീതിയിൽ ചർച്ച ചെയ്യുന്നത് എന്റെ പതിവല്ല. അപ്പോൾ നീ എന്നോട് ക്ഷമിക്കില്ല. ഞാൻ പോകുന്നതിനു മുമ്പ് നീ കൈ കുലുക്കില്ലേ? ഓ, തീർച്ചയായും, അത് നിനക്ക് എന്തെങ്കിലും സന്തോഷം നൽകുമെങ്കിൽ. അവൻ കൈനീട്ടി അവൾ അവന് നേരെ നീട്ടിയതിൽ തണുത്ത സ്വരത്തിൽ പിടിച്ചു. ഒരു സൗഹൃദ അത്താഴത്തിൽ നീ ഞങ്ങളോടൊപ്പം ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഹോംസ് നിർദ്ദേശിച്ചു. നീ അവിടെ അല്പം കൂടുതൽ ചോദിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു, അവന്റെ കർത്തൃത്വത്തിന് മറുപടി നൽകി. ഈ സമീപകാല സംഭവവികാസങ്ങളിൽ ഞാൻ സമ്മതിക്കാൻ നിർബന്ധിതനാകാം, പക്ഷേ ഞാൻ അവയിൽ സന്തോഷിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. നിങ്ങളുടെ അനുമതിയോടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഡബിൾ കോട്ട്. അയാൾ ഞങ്ങളെയെല്ലാം ഒരു വലിയ വില്ലിൽ ചേർത്തുപിടിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ നീയെങ്കിലും നിന്റെ കൂട്ടാളിയായി എന്നെ ബഹുമാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഷെർലക് ഹോംസ് പറഞ്ഞു. ഒരു അമേരിക്കക്കാരനായ മിസ്റ്റർ മോൾട്ടനെ കണ്ടുമുട്ടുന്നത് എനിക്ക് എപ്പോഴും സന്തോഷകരമാണ്. കാരണം ഒരു രാജാവിന്റെ മണ്ടത്തരവും വളരെക്കാലമായി ഒരു മന്ത്രിയുടെ മണ്ടത്തരവും നമ്മുടെ കുട്ടികളെ നക്ഷത്രങ്ങളും വരകളും ഉള്ള യൂണിയൻ ജാക്കിന്റെ ഒരു ഭാഗമാകുന്ന ഒരു പതാകയ്ക്ക് കീഴിൽ ഒരു ലോകമെമ്പാടുമുള്ള രാജ്യത്തിന്റെ പൌരന്മാരാകുന്നതിൽ നിന്ന് തടയില്ലെന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. ഈ കേസ് രസകരമായിരുന്നു. ഞങ്ങളുടെ സന്ദർശകർ പോയപ്പോൾ ഹോംസ് അഭിപ്രായപ്പെട്ടു, കാരണം ആദ്യ കാഴ്ചയിൽ വിശദീകരിക്കാൻ കഴിയാത്തതായി തോന്നുന്ന ഒരു കാര്യത്തിന്റെ വിശദീകരണം എത്ര ലളിതമാണെന്ന് ഇത് വളരെ വ്യക്തമായി കാണിക്കുന്നു. വിശദീകരിക്കാൻ കഴിയാത്തതൊന്നുമില്ല. ഈ സ്ത്രീ വിവരിച്ച സംഭവങ്ങളുടെ ക്രമത്തേക്കാൾ സ്വാഭാവികമായി മറ്റൊന്നില്ല. ഉദാഹരണത്തിന്, സ്കോട്ട്ലൻഡ് യാർഡിലെ മിസ്റ്റർ എൽസ്ട്രാഡ് കാണുമ്പോൾ ഉണ്ടായ ഫലത്തേക്കാൾ അപരിചിതമായി ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ സ്വയം തെറ്റുകാരായിരുന്നില്ല. ആദ്യത്തേതിൽ നിന്ന് രണ്ട് വസ്തുതകൾ എനിക്ക് വളരെ വ്യക്തമായിരുന്നു. വിവാഹച്ചടങ്ങിന് വിധേയയാകാൻ സ്ത്രീ പൂർണമായും സന്നദ്ധയായിരുന്നു എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, വീട്ടിലേക്ക് മടങ്ങിയതിന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവൾ അതിൽ പശ്ചാത്തപിച്ചു എന്നതാണ്. വ്യക്തമായും രാവിലെ എന്തോ സംഭവിച്ചു, അവളുടെ മനസ്സ് മാറ്റാൻ കാരണമായി. എന്താണ് അങ്ങനെ? എന്തെങ്കിലും ആകുമോ? അവൾ പുറത്തുപോയപ്പോൾ ആരോടും സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല, കാരണം അവൾ വരന്റെ കൂടെയായിരുന്നു. അപ്പോൾ അവൾ ആരെയെങ്കിലും കണ്ടിരുന്നോ? അവൾ കണ്ടിരുന്നെങ്കിൽ അത് അമേരിക്കയിൽ നിന്നുള്ള ഒരാളായിരിക്കണം, കാരണം അവൾ ഈ രാജ്യത്ത് വളരെ കുറച്ച് സമയം മാത്രമേ ചെലവഴിച്ചിരുന്നുള്ളൂ. ആരെയും അവളുടെ മേൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ അവൾക്ക് അനുവദിക്കാൻ കഴിയുമായിരുന്നില്ല. അവനെ കാണുന്നത് തന്നെ അവളുടെ പദ്ധതി പൂർണ്ണമായും മാറ്റാൻ അവളെ പ്രേരിപ്പിക്കും. നിങ്ങൾ കണ്ടോ, അവൾ ഒരു അമേരിക്കക്കാരനെ കണ്ടിരിക്കാമെന്ന ആശയത്തിൽ നമ്മൾ ഇതിനകം ഒരു ഒഴിവാക്കൽ പ്രക്രിയയിലൂടെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ അമേരിക്കക്കാരൻ ആരായിരിക്കാം? അവൻ എന്തിനാണ് അവളുടെ മേൽ ഇത്രയധികം സ്വാധീനം ചെലുത്തേണ്ടത്? അതൊരു കാമുകനായിരിക്കാം, അതൊരു ഭർത്താവായിരിക്കാം. അവളുടെ യുവത്വത്തിന്റെ കാലം എനിക്കറിയാം പരുക്കൻ രംഗങ്ങളിലും വിചിത്രമായ സാഹചര്യങ്ങളിലും ചെലവഴിച്ചിരുന്നു. ലോർഡ് സെന്റ് സൈമണിന്റെ വിവരണം ഞാൻ കേൾക്കുന്നതിന് മുമ്പ് ഇതുവരെ എനിക്കറിയില്ലായിരുന്നു. ഒരു കസേരയിലിരിക്കുന്ന ഒരു പുരുഷനെക്കുറിച്ചും വധുവിന്റെ രീതിയിലുള്ള മാറ്റത്തെക്കുറിച്ചും ഒരു പൂച്ചെണ്ട് ഇടുന്നതുപോലുള്ള ഒരു കുറിപ്പ് നേടുന്നതിനുള്ള വളരെ സുതാര്യമായ ഒരു ഉപാധിയെക്കുറിച്ചും അവളുടെ രഹസ്യ വേലക്കാരിയെ ആശ്രയിക്കുന്നതിനെക്കുറിച്ചും ചാടാൻ അവകാശപ്പെടുന്ന അവളുടെ വളരെ പ്രധാനപ്പെട്ട മിഥ്യാധാരണയെക്കുറിച്ചും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞപ്പോൾ മൈനറുടെ പാർലമെന്റിൽ മറ്റൊരാൾക്ക് മുമ്പ് അവകാശപ്പെട്ടിട്ടുള്ളത് കൈവശപ്പെടുത്തുക എന്നതിനർത്ഥം മുഴുവൻ സാഹചര്യവും പൂർണ്ണമായും വ്യക്തമായി. അവൾ ഒരു പുരുഷനുമായി പോയി. ആ പുരുഷൻ ഒരു കാമുകനോ മുൻ ഭർത്താവോ ആയിരുന്നു. സാധ്യതകൾ രണ്ടാമത്തേതിന് അനുകൂലമായിരുന്നു. ലോകത്ത് എങ്ങനെയാണ് നിങ്ങൾ അവ കണ്ടെത്തിയത്? അത് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ സുഹൃത്ത് എൽസ്ട്രാഡ് തന്റെ കൈകളിൽ വിവരങ്ങൾ സൂക്ഷിച്ചു. അതിന്റെ മൂല്യം അയാൾക്ക് തന്നെ അറിയില്ലായിരുന്നു. ഇനീഷ്യലുകൾ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു, പക്ഷേ ഒരു ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ഏറ്റവും തിരഞ്ഞെടുത്ത ലണ്ടൻ ഹോട്ടലുകളിൽ ഒന്നിൽ തന്റെ ബിൽ അടച്ചുപൂട്ടിയെന്ന് അറിയുന്നത് അതിലും വിലപ്പെട്ടതായിരുന്നു. നിങ്ങൾ ഈ തിരഞ്ഞെടുത്തവയെ എങ്ങനെ കണക്കാക്കി? ഈ തിരഞ്ഞെടുത്ത വിലകൾ അനുസരിച്ച് ഒരു കിടക്കയ്ക്ക് 8 ഷില്ലിംഗും ഒരു ഗ്ലാസ് ചെറിക്ക് 8 പെൻസും ഏറ്റവും ചെലവേറിയ ഹോട്ടലുകളിൽ ഒന്നിനെ ചൂണ്ടിക്കാണിച്ചു. ആ നിരക്കിൽ ഈടാക്കുന്ന ലണ്ടനിൽ അധികമില്ല. നോർത്തംബർലാൻഡ് അവന്യൂവിൽ ഞാൻ സന്ദർശിച്ച രണ്ടാമത്തേതിൽ ഫ്രാൻസിസ് എച്ച് മോൾട്ടൺ എന്ന അമേരിക്കൻ മാന്യൻ തലേദിവസം മാത്രം ഉപേക്ഷിച്ചുപോയതായി പുസ്തകം പരിശോധിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിനെതിരായ എൻട്രികൾ പരിശോധിച്ചപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ബില്ലിൽ ഞാൻ കണ്ട ഇനങ്ങൾ തന്നെ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ കത്തുകൾ 226 ഗോൾഡൻ സ്ക്വയറിലേക്ക് അയച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി. ആ പ്രണയദമ്പതികളെ വീട്ടിൽ കണ്ടെത്താൻ ഭാഗ്യമുണ്ടായതിനാൽ അവർക്ക് പിതൃതുല്യമായ ചില ഉപദേശങ്ങൾ നൽകാനും പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് സെന്റ് സൈമണിനും അവരുടെ നിലപാട് കുറച്ചുകൂടി വ്യക്തമാക്കുന്നതാണ് എല്ലാവിധത്തിലും നല്ലതെന്ന് അവരെ ചൂണ്ടിക്കാണിക്കാനും ഞാൻ തുനിഞ്ഞു. ഞാൻ അവരെ ഇവിടെ കാണാൻ ക്ഷണിച്ചു. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഞാൻ അദ്ദേഹത്തെ അപ്പോയിന്റ്മെന്റ് നിലനിർത്താൻ നിർബന്ധിച്ചു. പക്ഷേ നല്ല ഫലങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പെരുമാറ്റം തീർച്ചയായും വളരെ ദയയുള്ളതായിരുന്നില്ല. ആഹ്, വാട്സൺ, ഹോംസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വധുപ്രേരണയുടെയും വിവാഹത്തിന്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും ശേഷം ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് ഭാര്യയും ഭാഗ്യവും നഷ്ടപ്പെട്ടതായി നിങ്ങൾ കണ്ടെത്തിയാൽ ഒരുപക്ഷെ നിങ്ങൾ വളരെ ദയയുള്ളവരായിരിക്കില്ലായിരിക്കാം. നമുക്ക് സെന്റ് സൈമണിനെ വളരെ കരുണയോടെ വിലയിരുത്താനും ഒരേ സ്ഥാനത്ത് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിന് നമ്മുടെ നക്ഷത്രങ്ങളോട് നന്ദി പറയാനും കഴിയുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കസേര ഉയർത്തിപ്പിടിച്ച് എന്റെ വയലിൻ എനിക്ക് തരൂ, കാരണം നമുക്ക് ഇപ്പോഴും പരിഹരിക്കേണ്ട ഒരേയൊരു പ്രശ്നം ഈ ഇരുണ്ട ശരത്കാല സായാഹ്നങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതാണ്.